കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് റീസൺ ഒന്നും പറയാനില്ല. ഒരു വചനം എപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നത്, നിന്റെ സന്നിധിയിൽ എന്നും സന്തോഷവും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഹല്ലേലൂയ. എങ്കിലും പ്രത്യേകമായ ചില കാര്യങ്ങൾ കാണുമ്പോൾ, VBS കഴിഞ്ഞിട്ട് ദൈവത്തെക്കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ അവിടെ ആ കുഞ്ഞൊരു തുണ്ട് പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചില എഴുതി വെച്ചു, ഗോഡ് ഈസ് മൈ ഫാദർ. ആരും പറഞ്ഞെഴുതിയല്ല, അവർ തന്നെ എഴുതിയതാ. പക്ഷെ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, അനേകർ അതിൽ എഴുതിയിട്ടുണ്ട്, അനേക കുഞ്ഞുങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഗോഡ് ഹാസ് എ പർപ്പസ് ഫോർ മീ. ഹല്ലേലൂയ. ഒരുപക്ഷെ വലിയ ആൾക്കാരുടെ കൊടുത്തിരുന്നെങ്കിൽ അവരത് എഴുതാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ദൈവത്തിന് എന്നെ കുറിച്ച് പ്രത്യേകിച്ചൊരു പദ്ധതിയും ഇല്ലെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ദൈവത്തിന് എന്നെ കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ നമ്മൾ മുമ്പേ പാടിയത്, നിന്റെ ഹിതത്തിന്റെ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികളെ കുറിച്ചുള്ള അറിവിൽ ഞാൻ പ്രശോഭിക്കട്ടെ എന്നാണ് നമ്മൾ പാടിയത്. ചില സമയങ്ങളിൽ ദൈവത്തിനെ സംസാരിച്ച് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ട്, അവരൊക്കെ അത് അവതരിപ്പിക്കാനൊക്കെ ഉള്ളൊരു ധൃതിയിലാണ് ഇരിക്കുന്നത്, എനിക്കറിയാം. വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. പ്രിയമുള്ളൊരു സഭയുടെ ഏറ്റവും വലിയ പ്രോബ്ലം, സഭയ്ക്ക് ആസ്തിയില്ലെന്നുള്ളതോ സ്വന്തമായ കെട്ടിടങ്ങളോ വാഹനങ്ങളോ ഉണ്ടോ ഇല്ലതൊന്നോ ഉള്ളതല്ല എക്കാലവും. ആദിമസഭയ്ക്ക് ഇതൊന്നുമില്ലായിരുന്നു. എന്നാൽ ദിവസങ്ങളിലെ ചിന്തകളിൽ എൻ്റെ ഒരു അനുഭവത്തോടുള്ള ബന്ധത്തിൽ സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞ് കർത്താവ് എനിക്ക് തന്ന ചില വചനങ്ങൾ, പലതിലൂടെയും പഠിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് എന്നിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം എനിക്കൊരു അവസരം തന്ന ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് ചോദിക്കുകയാണ്, വാട്ട് ഇസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്? ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധരായിട്ട് ജീവിക്കണം. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് പോലെ തികവിലേക്ക് വളരണം. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കേണ്ടത്, വാട്ട് ഈസ് ദ പർപ്പസ്, വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്? ജനറൽ ആൻസേഴ്സ് അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. FFRAS സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, അവർ തികഞ്ഞവരായിത്തീരണം, ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ഹിതത്തെക്കുറിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിത്തീരണം. രണ്ടാമത് ഞാൻ ചോദിക്കട്ടെ, പിതാക്കന്മാരുടെയും ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗോഡ് ഫോർ യുവർ ഫാമിലി? ദൈവം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ മാത്രം തിരിച്ചറിയുന്ന ഒരു സത്യമാണത്. നാം തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു റിയൽ, ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടുതൽ എൻ്റെ റിയൽ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ഈ കഴിഞ്ഞ ഗുഡ് ഫ്രൈഡേയുടെ തലേദിവസം വയനാട്ടിലെ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ കടന്നുപോയി. നിങ്ങൾക്കറിയാം ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവരാണ്. സ്ഥിരമായിട്ട് ഞാൻ ബസ്സിലാണ് കൂടുതലും വയനാട്ടിലേക്കൊക്കെ, ട്രെയിനിൽ പോകാറുണ്ട് വളരെ കുറവാണ്. ഈ പ്രാവശ്യം വളരെ വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി. എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, ബസ്സിൽ കയറിയാൽ ബസ് വിടുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതിന്റെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാണ് പലപ്പോഴും ഞാൻ തിരിച്ചറിയുക. ഒരു പ്രാവശ്യം കുമിളിലേക്ക് പോകുമ്പോൾ ബസ് 50 കിലോമീറ്റർ മുമ്പോട്ട് പോയിട്ടാണ് ഞാൻ, എനിക്ക് ഇറങ്ങേണ്ട ആൾ എന്നെ പിടിച്ചിറക്കി വിടുമായിരുന്നു. അങ്ങനെ പതിവായിട്ടുള്ള യാത്രകളിൽ വീട്ടിലാണോ കിടക്കുന്നത്, ബസ്സിലാണോ കിടക്കുന്നത്, ട്രെയിനിലാണെന്നൊന്നും പലപ്പോഴും അറിയാറില്ല. അതിനായിട്ട് സ്തോത്രം, കാരണം പിറ്റേ ദിവസം വളരെ ഫ്രഷായിട്ട് ആ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുപ്പിനിടയായിത്തീരുന്നുണ്ട്. എന്നാൽ വയനാട്ടിലേക്കുള്ള യാത്രയുടെ പ്രത്യേകത, അവിടെ വെളുപ്പം കാലത്ത് 3:30, 3:30, 4 മണി സമയത്തൊക്കെ വണ്ടി എത്തുക, അലാറൊക്കെ വെച്ചാണ് കിടക്കുക. ഡ്രൈവറോട് അല്ലെങ്കിൽ അവിടുത്തെ പോട്ടറോടൊക്കെ പ്രത്യേകം പറയാം, അടുത്തുള്ളവരോടൊക്കെ പറയാം എന്നെ വിളിക്കണം. എന്നാൽ ഈ പ്രാവശ്യം 11:30 ഏതോ ഒരു ബസ്സിൽ യാത്രയായി, സ്പെഷ്യൽ ബസ്സായിരുന്നു. വിരാജ്പെട്ട് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഉറക്കത്തിൽ നിന്ന് ചെറിയ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിക്കുന്നു. സാധാരണ പോയിട്ടുള്ള പരിചയത്തിലുള്ള വഴിയല്ല വണ്ടി പൊക്കൊണ്ടിരിക്കുന്നു. എസ് പോലെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നവർക്കറിയാം, ഇങ്ങനെ 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 ഇറങ്ങും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തോട്ടല്ല പോകുന്നേ. കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഡ്രൈവറോട് ഒന്ന് പറഞ്ഞു, മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ നിങ്ങൾ ഇറക്കി വിടണം. പുള്ളി എന്നോട് തിരിച്ചൊരു ചോദ്യം, മാനന്തവാടിക്ക് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ദേശത്തെ കുറിച്ചൊന്നും അറിയാത്ത ഒരാളാ, നിങ്ങൾ അവിടെ എന്നെ ഇറക്കി വിടണം. കുറെ കൂടെ ചെല്ലുമ്പോഴും ഇങ്ങനെ അത് പരിചയമില്ലാത്ത ചുരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക, താമരശ്ശേരി ചുരമല്ലെന്ന് അറിയാം, കാരണം അത് ഇച്ചിരി വലുതാ. അവസാനം ഞാൻ വളരെ സൈലന്റ് ആയിട്ട് ചെന്ന ഡ്രൈവറോട് പറഞ്ഞു, ചേട്ടാ വണ്ടി കോഴിക്കോടിനല്ല പൊക്കോണ്ടിരിക്കുന്നേ, വണ്ടി വേറെ ഏതോ സ്ഥലത്തോട്ടാ പൊക്കോണ്ടിരിക്കുന്നത്. അനേക കിലോമീറ്ററുകൾ ചുരം ഇറങ്ങിക്കഴിഞ്ഞു. പുള്ളി എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ നിന്ന് അടുത്തിരിക്കാമോ? കാരണം പുള്ളിക്ക് പേടി ആൾക്കാർ തല്ലുമോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അടുത്തിരിക്കാം, പക്ഷെ എനിക്ക് റൂട്ട് അറിയത്തില്ല. അങ്ങനെ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് ഇരുട്ടിക്ക് മുമ്പ് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ആൾക്കാരെല്ലാം എഴുന്നേറ്റ് വന്നു. ഞാൻ പറഞ്ഞു, എന്നെ അടുത്ത സ്ഥലത്ത് ഇറക്കി വിടണം. ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഇതാണ്, ഈ ചർച്ചിൽ വണ്ടി ഓടിക്കുന്ന അനേക ആൾക്കാരുണ്ട്. ഇപ്പം തൃശ്ശൂർ പോണോ, മാറി 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 ഓടിക്കും, പക്ഷേ റൂട്ട് അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. ദൈവം മോശയ്ക്ക് തന്റെ വഴികളെയും ഇസ്രായേലിന് തന്റെ പ്രവൃത്തികളെയും അറിയിച്ചു. ഒരുപക്ഷെ വചനം വ്യാഖ്യാനിക്കാനോ വചനത്തെ കുറിച്ചൊരു ഒരു ഒരു വ്യാഖ്യാനം പറയാനോ ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, എന്നാൽ ചുരുങ്ങിയ നാളുകൾ എന്റെ മുമ്പിലുള്ളപ്പോൾ വാട്ട് ഈസ് ഗോഡ്സ് പെർഫെക്റ്റ് വിൽ ഫോർ മീ എന്ന് നിങ്ങൾ പറയാനായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ പൂർണ്ണമായിട്ട് കഴിഞ്ഞില്ല എങ്കിലും എഫ്എഫ്രാസ് പ്രാർത്ഥിച്ചു, നിങ്ങൾ തികഞ്ഞവരും ദൈവികതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് ഹി സ്ട്രഗിൾഡ് ഇൻ പ്രയർ. പ്രാർത്ഥനയിൽ അവൻ പോരാടിക്കൊണ്ടിരിക്കുക. ഞാൻ അവചനം വായിച്ചപ്പോൾ ചിന്തിക്കുക, ദൈവമേ സഭയ്ക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടത്? തികവിനെ കുറിച്ച് നമ്മൾ ഒത്തിരി പ്രസംഗം കേൾക്കുന്നവരാ. ഓരോരുത്തരും അവരെക്കുറിച്ചുള്ള ദൈവഗതത്തെക്കുറിച്ച് സമ്പൂർണമായ ഒരു നിശ്ചയമുണ്ടായി അതിൻ പ്രകാരം അവരുടെ അനുദിന ജീവിതത്തെ ക്രമപ്പെടുത്തി ആ ഇഷ്ടം തികയ്ക്കുന്നവരാകണമേ എന്ന് ഇന്ന് പകൽ ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിലേക്ക് കടന്നു വരാം. കൊലോസ്യ ലേഖനം 4:12 വാക്യം, കൊലോസ്യൻസ് chapter 4:12. എഫേസ്യ ലേഖനം 5:17 വാക്യം, എഫേസ്യ ലേഖനം 5:17 വാക്യം, കൊലോസ്യ ലേഖനം 4:12 വാക്യം മാറി മാറി വായിക്കാം.
നിങ്ങളിൽ ഒരുത്തരായി ക്രിസ്തുവേശിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന്.
That you may stand perfect and complete in all the will of God. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണമെന്ന് അവൻ പ്രാർത്ഥിക്കുക. എഫേസ്യ ലേഖനം 5:17 എന്ന് വായിച്ചാട്ടെ എന്താണ് ദൈവത്തിന്റെ വചനം അവിടെ പറയുന്നത്.
ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളു.
Not be unwise, but understanding what the will of the Lord is. ഞാൻ പറയുന്നത് പൊതുവിലുള്ള ദൈവത്തെ കുറിച്ചല്ല. നമുക്കറിയാം Romans 12:2 പറയുന്നു, നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഗതം തിരിച്ചറിയേണ്ടതിന് എന്ത് ചെയ്യുക? മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവീൻ. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ദൈവഗതം അറിയാനുള്ള പ്രായത്തിലേക്ക് അവരെത്തിയിട്ടില്ല. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ പായിട്ട് നിലവിളിച്ചിട്ടുണ്ടോ, ദൈവമേ എന്താണ്, എങ്ങനെയാണ് ഞാൻ അവരെ വഴി നടത്തേണ്ടത്, എന്താണ് അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ദൈവഹിതം സംബന്ധിച്ച് അവിടെ പറയുന്നത് ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞുകൊള്ളു. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞെങ്കിലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയും. പ്രിയമുള്ളവരെ, ദൈവം അവസാന സമയത്ത് റെസ്റ്റോർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇസ്രായേൽ. കഴിഞ്ഞ സെഞ്ചുറിയിൽ ലോകത്തിന്റെ 7 വൻകരകളിൽ ചെതറിക്കിടന്ന ഇസ്രായേലിനെ ജോഗ്രഫിക്കലായിട്ട് ദൈവം റെസ്റ്റോർ ചെയ്യുന്നു. അവർ സ്പിരിച്വൽ റെസ്റ്റോറേഷൻ വരുന്നുണ്ട് പുറകെ. രണ്ടാമതായിട്ട് ദൈവം റെസ്റ്റോർ ചെയ്യുന്നത് ചർച്ചിനെയാണ്. And God is restoring Israel. And God is restoring the church. ചർച്ചിനെ റെസ്റ്റോർ ചെയ്യുമ്പോൾ നഷ്ടമായതിനെ ദൈവം എന്ത് ചെയ്യുക? ആ നെഹമ്യാവൊക്കെ ആലയം പണിയാനും മതിൽ പണിയാനൊക്കെ വന്നപ്പോൾ എന്തൊക്കെയാണ് നഷ്ടമായത് എന്നാണ് തിരിച്ചറിഞ്ഞ് അവർ റെസ്റ്റോർ ചെയ്തത്. പിന്നുള്ളവരെ, സഭയ്ക്ക് നഷ്ടമായ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എ പ്രീസ്റ്റ്ലി മിനിസ്ട്രിങ് ടു ദ ലോർഡ്, കർത്താവിനുള്ള പേഴ്സണൽ ആയിട്ടുള്ള പൗരോഗത്യ ശുശ്രൂഷ സഭയ്ക്ക് നഷ്ടമായി. രണ്ട്, അപ്പോസ്റ്റോളിക് ഔട്ട്റീച്ച്, അധികാരത്തോടും ശക്തിയോടും കൂടെ പരിശുദ്ധാത്മാവിന്റെ ബലത്തോടെ ദൈവമയക്കുന്ന ദേശങ്ങളിലേക്ക് പോയി ദൈവവചനം സംസാരിപ്പാനുള്ള അപ്പോസ്റ്റോളിക് ഔട്ട്റീച്ച് കാണാനില്ല. രണ്ട്, പ്രീസ്റ്റ്ലി ഇന്റർസെഷൻ എന്ന് പറഞ്ഞാൽ ആ പുരോഹിതന്മാർ ദൈവത്തിന്റെ മുമ്പാകെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്നതുപോലെ ഇടിവിൽ നിൽക്കുന്ന അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്ത് കർത്താവ് നമ്മെ അതിലേക്ക് മടക്കി വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, പ്രിയമുള്ളവരെ, എന്താണ് ഈ ഈ ഈ ഇന്റർസെഷൻ അല്ലെങ്കിൽ മധ്യസ്ഥത? നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, അവൻ ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരും വെച്ചു. കിങ്ഡം, കിങ്സ് ആൻഡ് പ്രീസ്റ്റ്. കിങ്സ് എന്ന് പറഞ്ഞാൽ അധികാരം നടത്തുന്നവരാ, പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കുന്നവരാ. ഒന്നുകൂടെ പറയാം, പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അവര് വേഷങ്ങൾ ധരിച്ച് അവർ ആലയത്തിൽ കടന്നുപോയി ശുശ്രൂഷിക്കുമായിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. അപ്പോസ്തലപ്രവർത്തനം 13:2 വായിക്കാമോ? അന്ത്യോക്യയിലെ സഭയിൽ, അതിന്റെ സഭയ്ക്ക് നഷ്ടമായി. അന്ത്യോക്യയിലെ സഭയിൽ 13:2 ആക്ഷ 13:2 അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്?
അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ഷൗലിനെയും
മനസ്സിലാക്കി. എന്താ, വാട്ട് ഇസ് ദ മീനിങ്? ശ്രദ്ധിക്കണം, എന്താണ് മിനിസ്ട്രിങ് ടു ദ ലോർഡ്? പറയാമോ എന്താണ് മിനിസ്ട്രിങ് ടു ദ ലോർഡ്? അത് നാം സൺഡേ ദൈവത്തെ ആരാധിക്കുന്നതാണോ? തീർച്ചയായിട്ടും അതിന്റെ ഒരു ഭാഗമാണ്. ആൾക്കാര് ഒരു ദൈവാസനത്തെ കുറിച്ച് പറഞ്ഞത്, ആൾക്കാര് രണ്ടായിട്ട് ജീവിതത്തെ തിരിച്ചു. വൺ ഈസ് സേക്രഡ് ലൈഫ് സൺഡേ, അനദർ ഈസ് സെക്യുലർ ലൈഫ് മൺഡേ ടു സാറ്റർഡേ. അപ്പൊ സേക്രഡ് ലൈഫിൽ അവർ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, അവർ നമ്മളെല്ലാം ഇന്ന് പറഞ്ഞു, ഇന്ന് വേറെ പനിയൊന്നും എന്നോട് പറയരുത്, ടുഡേ ഇസ് എ സേക്രഡ് ഡേ, ഇന്ന് എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. അപ്പൊ നാളെ രാവിലെ പറയും, നോ നോ നോ, ടുഡേ ടുഡേ മൺഡേ ഇസ് നോട്ട് എ സേക്രഡ് ഡേ, ബിക്കോസ് ടുഡേ ഇസ് എ സെക്യുലർ ഡേ, ബിക്കോസ് ഐ ഹാവ് ടു ഡു സോ മെനി സെക്യുലർ തിങ്സ്. ഇപ്പൊ ദൈവം അങ്ങനെയല്ല നമ്മെ കാണുന്നത്. ഒരു കാര്യം ബൈബിൾ പറയുന്നു, വാട്ട് എവർ യു ഡു, ഡു ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയാ. പ്രിയമുള്ളവർ, ഈ ഒരു ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ആരാധനയിൽ നാം ദൈവഹിതം തിരിച്ചറിയുന്നു എന്ന് നമ്മുടെ വായിക്കുന്നു. ഇവര് ഒന്നാമത്തെ വാക്യത്തിൽ ഇവര് എല്ലാം, ശൗലുണ്ടായിരുന്നു, ബർണബാസ് ഉണ്ടായിരുന്നു, മനായൻ ഉണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരെന്താ ചെയ്തുകൊണ്ട്? നമുക്ക് ആ സഭയിലേക്ക് ഒന്ന് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ നോക്ക്, നമ്മൾ കുറെ പേര് കൂടിയിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങളിവിടെ എന്നാടുക്കുക? അപ്പൊ നമ്മൾ ചോദിക്കും, നിങ്ങളിവിടെ, നമ്മുടെ ഇവിടെ അങ്ങനൊന്നും ഇല്ല. നമ്മൾ ചോദിക്കും, എന്തോ കൂടിയാലോചനയാണോ? അവർ പറയും, ഞങ്ങൾക്ക് കൂടി ആലോചിക്കാനൊന്നുമില്ല, കാരണം ഞങ്ങളെല്ലാ ആലോചനയും ദൈവമായിട്ടാ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തുവാ അടുത്ത ഒരു വർഷത്തെ പ്രോഗ്രാം പ്ലാൻ ചെയ്യുവാണോ? ഞങ്ങൾ അതും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, അപ്പൊ നിങ്ങളുടെ ചർച്ചിലുള്ള എല്ലാവരുടെ ലിസ്റ്റ് വല്ലതും കിടപ്പുണ്ടോ? അവിടെ ലിസ്റ്റ് വെച്ചിട്ട് ഓരോരുത്തരുടെ, കർത്താവേ പ്രിയ സഹോദരൻ വീട് പണിതുകൊണ്ടിരിക്കുന്നു, ആ വീട് പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കണേ കർത്താവേ. മറ്റേ സഹോദരൻ ഒരു ഒരു കൊച്ചിന്റെ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥന പറഞ്ഞായിരുന്നു കർത്താവേ. ശൗല് പ്രാർത്ഥിക്കുക, കർത്താവേ അവന്റെ അഡ്മിഷൻ നീ ഒന്ന് ശരിയായി കൊടുക്കണേ കർത്താവേ. വേറെ ഒരു മോൾക്ക് കല്യാണം അടുത്ത ദിവസമാണ്, എൻഗേജ്മെന്റിന് ആൾക്കാർ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നുണ്ട്, അവരുടെ യാത്രയിൽ എല്ലാം നീ കൂടെ ഇരിക്കണേ. ഇതൊന്നുമല്ല അവർ പ്രാർത്ഥിച്ചത്, ദേവർ സിംപിളി വർഷിപ്പിംഗ് ദ ലോർഡ്. ഹല്ലേലൂയ. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. ദേവർ സിംപിളി വർഷിപ്പിംഗ് ദ ലോർഡ്. ഞാനിങ്ങനെ ചിന്തിക്കുക, അവർ ദൈവത്തിന്റെ മഹത്വം അവരുടെ വാഗോണ്ട് ഏറ്റു പറഞ്ഞു. ഒരാൾ ദൈവത്തിന് മഹത്വം കൊടുത്തു, ഒരാൾ ദൈവത്തിന് സ്തുതി കൊടുത്തു, ഒരാൾ ദൈവത്തിന് മഹത്വം കരേറ്റി. അങ്ങനെ ആ പ്രീസ്റ്റിലി, പഴയ നിയമത്തിലെ പുരോഹിതന്മാര് ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ അവർ ആക്ഷരികമായിട്ട് ചെയ്തെങ്കിൽ, ഇവർ ആത്മീയമായിട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അശരീരിയാണോ തണ്ടറാണോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഒരു ശബ്ദം അവർ കേൾക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കൊരു വെളിച്ചം കിട്ടുകയാണ്. പരിശുദ്ധാത്മ പറഞ്ഞു, ഈ കൂടെ എന്നെ വ്യക്തിപരമായിട്ട് അല്ലെ സഭയായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ബർണബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഒന്നാമത്തെ മിഷണറി യാത്ര. അനേകർ പറയുന്ന ദൈവം എന്നോട് സംസാരിക്കുന്നില്ല, ഞങ്ങളുടെ കുടുംബത്തോട് മാത്രം ദൈവം ഒന്നും ഇടപെടുന്നില്ല, ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാ, ദൈവം എന്ത് പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആർ വി ലിസണിങ് ടു ഗോഡ്? നാം ദൈവത്തെ കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ എന്താ ഒന്ന് പറയാമോ? ഒരുപക്ഷെ ദൈവനത്തിലെ ഏതെങ്കിലും മർമ്മങ്ങൾ വെളിപ്പെടുത്തി കാണും, അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ വാട്ട് ഈസ് ഗോഡ്സ് വിൽ ഫോർ യു? ഇവർക്ക് മനസ്സിലായി ഞങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഈ കൂട്ടത്തിൽ നമ്മളാണെ ആലോചിച്ച് പറഞ്ഞേനെ, ശരി ഈ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ആരെയാ ഒന്ന് വിടുന്നത്? അപ്പം പരിശുദ്ധാത്മ പറഞ്ഞു, ബർണബാസിനെയും ശൗലിനെയും വിടണം. നമ്മളാണെ പറയണമെന്ന് അറിയാമോ? അവരെ വിടേണ്ട, വേറെ ആരെയെങ്കിലും വിടാം. പ്രൈസ് ദ ലോർഡ്. പക്ഷെ പരിശുദ്ധാത്മ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ബർണബാസിനെയും ശൗലിനെയും നിങ്ങളെ വാക്ക് ശ്രദ്ധിച്ചോണേ, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ ഒന്ന് പറഞ്ഞേ, അവരെ വേർതിരിപ്പ്, സെപ്പറേറ്റ് അൺടു മീ. അവരെ എനിക്ക് വേർതിരിക്കാനാ പറഞ്ഞു. ഈ അപ്പോസ്തലന്മാരുടെ കാര്യം നല്ല രസമാണ് കേട്ടോ. ഈ 12 പേര്, എനിക്ക് അതിന്റെ റീസൺ ഒന്നും അറിയത്തില്ല, 12 പേര് വേണമെന്ന് നിയമം ഉണ്ടോ അവര് തെറ്റ് കാണിച്ചെന്ന് ആൾക്കാർ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല എന്തുവാണോ. ഈ യൂദാസ് പോയി, നമുക്കറിയാം യൂദാസ് തൂങ്ങിച്ചെത്തു. പിന്നെ ഉള്ളത് ഒരുത്തനും കൂടെ വേണമെന്ന് പറഞ്ഞ് രണ്ടുപേരെ നിർത്തിയിട്ട്, സി 10-11 പേരുണ്ട് സാധാരണയാണ് എന്നെ ചെയ്തതെന്ന് അറിയാം. രണ്ടുപേരെ ഇന്റർവ്യൂ ചെയ്യും. മത്തിയാ സോനാടെ ആരാധന ലീഡ് ചെയ്യോ നീ? അപ്പൊ സോനാട്ടെ അയക്കാന പാട്ട് പാടാൻ കഴിവുണ്ടോ? ബൈബിൾ ടീച്ചിങ് ആണോ അതോ പിന്നെ അതോ പ്രീച്ചിങ് ആണോ? എത്ര ലാംഗ്വേജ് കൈകാര്യം ചെയ്യും? ഇവരൊരു കാര്യം, ഇവർ രണ്ടുപേരും നിർത്തി. എന്നിട്ട് ഒരു കാര്യം ഞങ്ങൾ ആലോചിച്ചു, ദൈവം തമ്പുരാനോട് പറയാ, കർത്താവേ ആ വാക്കൊന്ന് കേട്ടോണേ. ഞാൻ അങ്ങനെ തന്നെ പറയാം, കർത്താവേ ഇവരിലേറെ തിരഞ്ഞെടുക്കണമേ എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഇവരിൽ ആരെ തിരഞ്ഞെടുക്കണമേ എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. പരിശുദ്ധാത്മാവ് 2 അധ്യായത്തിലാണ് വരുന്നേ. ചീട്ടിട്ട് ഒരുത്തിന് കിട്ടി, അവനെ അങ്ങ് ചേർത്തു. ഈ ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസ് ഉള്ളത് കൊണ്ട് ഈ സർദീസിലെ സഭയുടെ ദൂതനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയമാ. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഏൽപ്പിച്ചൊരു കാര്യം നീ ചെയ്തില്ല. ചെയ്തില്ലെന്നല്ല പറഞ്ഞേ, ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യം നിങ്ങൾ വാക്യം വായിക്കാമോ? റെവലേഷൻ ചാപ്റ്റർ 3:2. കർത്താവിന്റെ പരാതി അതാ. കർത്താവ് പറഞ്ഞു, നീ പകുതി വഴി കിട്ടേച്ചു പോയെന്നാ പറഞ്ഞു. റെവലേഷൻ 3:2 എന്ന് വായിക്കാവോ? ഞാൻ നിന്റെ ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഇതാണ് മെയിൻ ഇഷ്യൂ. ദൈവം എന്തെങ്കിലും ജോലി നിങ്ങളെ ഏൽപ്പിച്ചായിരുന്നോ? എന്നെ ഏൽപ്പിച്ചായിരുന്നോ? കർത്താവെ അത് ഞങ്ങൾ നല്ലതായിട്ട് ചെയ്തു വന്നതാ, പക്ഷെ എല്ലാം കൂടെ വന്നപ്പോഴത്തെ ഞങ്ങൾ ഇപ്പൊ പകുതി വഴി കിട്ടേച്ചു കിടക്കുക. കർത്താവ് പറയാണ്, നീ ഐ ഹാവ് നോട്ട് പെർഫെക്റ്റ് എന്നാണ് മറ്റു വശം ഇതിൽ പറയുന്നത്, കംപ്ലീറ്റ് ചെയ്തില്ലെന്ന്. ദൈവം എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ തന്ന പ്രവൃത്തി ചെറുതോ വലുതോ അല്ലെന്ന്. അത് കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തതായിട്ട് കണ്ടില്ലെന്നുള്ള അവനെ കുറിച്ചുള്ള പരാതി. ഇനി നിങ്ങൾ യോഹന്നാൻ 4:34 വായിക്കണ്ടേ? എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത അവന്റെ പ്രവൃത്തി തികയ്ക്കാന്ന് പറഞ്ഞ എന്തുവാ? ലാസ്റ്റ് ഓട്ടം തയ്ക്കുന്നല്ല. ദൈവം എനിക്ക് നിങ്ങൾക്ക് ഓരോ പണി തന്നിട്ടുണ്ടെന്ന്. നമ്മൾ പകുതി വഴി കിട്ടച്ചു പോവാൻ നമുക്ക് വ്യവസ്ഥയില്ല. പ്രയാസമാണ് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമല്ല ഇവിടുത്തെ വിഷയം. കർത്താവ് പറയാണ്, ഞാൻ നിന്റെ, കർത്താവ് പറയണേ, എന്നെ അയച്ചവനൊരു എനിക്കൊരു ഒരു ജോലി തന്നിട്ടുണ്ട്. അസൈൻഡ് ജോബ് എന്ന ഇംഗ്ലീഷിൽ, അസൈൻഡ് ജോബ് എനിക്ക് തന്നിട്ടുണ്ട്. അത് തയ്ക്കുന്നതാണ് എന്റെ ആഹാരം. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനം അതിന്റെ ഇരുപതിന്റെ ഇരുപത്തിനാല് എന്ന് വായിക്കാമോ? പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോസ്തല പ്രവർത്തനം 20:24. പുള്ളിക്ക് രണ്ട് ഉദ്ദേശമുള്ളൂ, ഒന്ന് പുള്ളിയുടെ ഓട്ടം തികയ്ക്കണം, അടുത്തത് രണ്ടും കംപ്ലീറ്റ് ആ കേട്ടോ, രണ്ടും ഫിനിഷാ, ഓർത്തോണേ.
എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിനും സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം.
എനിക്ക് അത് മാത്രം തികയ്ക്കണം എന്നുള്ള വാക്ക് നിങ്ങൾ കണ്ടോ? ദൈവം തന്ന ഒരു 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 എന്തേലും ആയിക്കോട്ടെ, ദൈവം തന്നൊരു ശുശ്രൂഷ, ദൈവം തന്നൊരു ജോബ്, ദൈവം എന്നെ ഏൽപ്പിച്ചൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുള്ളൂ. പുള്ളി ലാസ്റ്റ് പറയുന്നുണ്ട്, ഞാനത് കംപ്ലീറ്റ് ചെയ്തെന്ന്. എന്തുമായിക്കോട്ടെ, ചെറുതോ വലുതോ അല്ല അവിടുത്തെ വിഷയം. മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസനും അവിടെ വരുന്നില്ല. പിന്നെ നിങ്ങൾ വായിച്ചോട്ടെ, യോഹന്നാൻ സുവിശേഷം 17:4 യേശു കർത്താവ് ശുശ്രൂഷ തീർക്കുന്ന എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ 17:4 എന്ന് വായിച്ചോട്ടെ.
ഞാൻ ഭൂമിയിൽ നിന്നെ മൗത്തപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു.
കണ്ടോ, ഇംഗ്ലീഷ് വളരെ കറക്റ്റ് ആണ്. ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് വിച്ച് ദൗ ഗിവ്സ് മീ ടു ഡു. സൗരങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾക്ക് കുറെ വർഷമായില്ലേ? ദൈവം വല്ല ജോലിയും തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. എന്തും ആയിക്കോട്ടെ, അത് നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധമാ. പക്ഷേ അത് തികയ്ക്കണമെന്നൊരാഗ്രഹം നമുക്കുണ്ടോ? യേശു പറയാണ്, പിതാവേ, പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ നീ എനിക്ക് ചെയ്യാൻ തന്ന പണി ഞാൻ തീർത്തെന്ന്. നമ്മുടെ ഓഫീസിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നൊരു കാര്യത്തില്ലേ, ബോസ് തന്നൊരു പണി, നമ്മൾ എത്ര ഒരു അഭിമാനത്തോടെ ഫയൽ കൊണ്ടുവെക്കുന്ന, ബോസ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. കർത്താവ് തന്ന ജോലിയോ, കർത്താവ് എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കുന്ന ജോലിയോ, അത് ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം പ്രിയമുള്ളവരെ. കാരണം ഞാൻ പറയാം, ഈ ദൈവഹിതം സംബന്ധിച്ച ഒരു നിശ്ചയം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ഉള്ളത്. ഇനി അസ ചർച്ച് നമ്മൾ പ്രാർത്ഥിക്കണം, ലോർഡ് വാട്ട് ഇസ് ഗോഡ്സ് ലീഡിംഗ്. ദൈവം എന്താ സഭയുടെ ലീഡിംഗ് എങ്ങനെയാ? ഇനി ഇസ്രായേൽ ഗ്രഹത്തിന്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. കാരണം ഇത്രയും പേരുണ്ടായിട്ട് അഹരോന് പോലും റൂട്ട് അറിയത്തില്ല. റൂട്ട് അറിയാവുന്ന ഒരേ ഒരാൾ ആരാ? മോശം മാത്രം. അതിന്റെ കാരണം പറയാം, മോശം മാത്രം റൂട്ട് അറിഞ്ഞതിന്റെ കാരണം, അവൻ എല്ലാ ദിവസവും ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറിയിരിക്കുകയായിരുന്നു. അത്രയുള്ള ദൈവത്തിന്റെ പർവ്വതത്തിൽ ദൈവത്തെ കേൾക്കാൻ കയറിയിരിക്കുന്ന വ്യക്തിയോട് ദൈവം മുഖം നോക്കാതെ ദൈവം സംസാരിക്കും, ഉറപ്പാ. അവൻ മോശയ്ക്ക് തന്റെ വഴികളെയും ഇസ്രായേലിന് തന്റെ പ്രവൃത്തികളെയും അറിയിച്ചു. ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി കണ്ട് അല്ലേലിയോ പറഞ്ഞു, പക്ഷെ മോശയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവരെന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരാ. അവരെന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരാ. എങ്ങനെ നമുക്ക് വഴികളെ അറിയണം? നമുക്ക് ആഗ്രഹമില്ല വഴികളെ അറിയണമെന്ന്. ദൈവത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവം ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് തന്ന ജോലി എന്തുമായിക്കോട്ടെ, നമ്മൾ അതിനെ വലുതും ചെറുതുമായിട്ട് തിരിക്കരുതേ, പ്ലീസ്. ദൈവം ദൈവത്തിന്റെ ഹിതം, നമ്മൾ എപ്പോഴും പറഞ്ഞൊരു വാക്കാ ദൈവത്തിന്റെ ഹിതം. നമ്മൾ ചുമ്മാ അങ്ങ് പറയുക, സാധാരണ ദൈവഹിതം അടിക്കുന്ന ഒരു ഒരു എവിടെ, സാധാരണ എവിടെ അടിക്കുന്നു ദൈവഹിതം? ആകെപ്പാടെ അടിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, പറയാമോ? ബാക്കിയെല്ലാം അറേഞ്ച്ഡ് പ്രോഗ്രാംസാ. എവിടാ? കല്യാണക്കുറിയല്ലേ ലാസ്റ്റ് അടിക്കുന്നുണ്ട്. എല്ലാം ആലോചിച്ച ചേട്ടാ, ഗോഡ് വില്ലിംഗ്, ദൈവഹിതമായാൽ ദൈവഹിതമായിരിക്കും, അതിനായി സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് നാം കർത്താവിന്റെ കൂടെ ഇരുന്ന് ആ ഇഷ്ടം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിന് ബൈബിൾ നല്ലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചേ, അവിടെ ഉള്ളവർക്ക്, നിങ്ങൾ ഈ സയൻസും ഫിസിയോളജിയൊക്കെ പഠിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലെങ്കിൽ നമുക്ക് റെവലേഷൻ വേണം. ഒരു ക്രിസ്തുവും ഒരു മെമ്പർ എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടുള്ള ബന്ധത്തിന് ഒരു ഉദാഹരണം നിങ്ങൾ പറയാമോ? ബൈബിളിൽ പറയുന്നേ നമുക്കറിയാം, മണവാളും മണവാട്ടിയും ഒക്കെ ഉണ്ട്. ഹെഡ് ആൻഡ് ദ ബോഡി, ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കാവോ? തലയും ശരീരത്തിന്റെ അവയവങ്ങളും തമ്മിൽ എത്ര ബന്ധമുണ്ട്! കാൻ യു തിങ്ക് ഇറ്റ് ഓഫ്? എന്റെ തലയും എന്റെ ശരീരവും തമ്മിൽ 24 മണിക്കൂറും എന്തുമാത്രം കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്! ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ എന്റെ തലയിൽ നിന്ന് ആ സിഗ്നൽ ലഭിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ സംസാരിക്കുന്നേ. പ്രിയമുള്ളവരെ, തലയിൽ ഞങ്ങളോട് ചോദിക്കാണ്ട്, ഹൂ ഇസ് യുവർ ഹെഡ്? എപ്പോഴും സാറിന് എവിടെയെങ്കിലും ചെല്ലും ചോദിക്കുക, ഹൂ ഇസ് യുവർ ഹെഡ്? അപ്പൊ നമ്മൾ പറയുന്നു, ജീസസ് ഈസ് അവർ ഹെഡ്. അവർ പറഞ്ഞു, അവർ സംഭവിക്കത്തില്ല, ഇതുവരെ ആരും സംഭവിച്ചിട്ടില്ല. അവർ പറയുന്നത് ആത്മീയമായിട്ട് ശരിയാണ്, എന്താ പിന്നെ അല്ലാതെ എങ്ങനെയാ? ഞാൻ ചോദിക്കട്ടെ, Who is your head? Who is my head? തലയാണെങ്കിൽ ഞാൻ പറയാം, ഒന്ന്, receives input. ക്രിസ്തു എന്റെയും നിന്റെയും തലയാണെങ്കിൽ രാവും പകലും ക്രിസ്തു വന്ന ആ വ്യക്തിയുമായിട്ട് ഒരു ഇൻപുട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ സിഗ്നൽസ് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കും. രണ്ടാമതായി, മേക്ക് ഡിസിഷൻസ്. നമ്മുടെ ശരീരത്തിലെ ഡിസിഷൻസ് എല്ലാം ആരാ നിർണയിക്കുന്നത്, പറയാമോ? തലയാ. മൂന്നാമതായി, നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആരാ? ഒരിടത്ത് പോണം, ആരാ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് എ ഹെഡ്. നമ്മൾ കർത്താവുമായിട്ട് ചിന്തിച്ചു പോണം, ഇത് ഹെഡ് കർത്താവ് തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടിയാ. ഒന്നാമതായി, തലയും ശരീരത്തിലെ ആ അവയവുമായിട്ട് രാവും പകലും നിരന്തരമായിട്ട്. ഇപ്പൊ കൈ വരുന്നുണ്ട്, കൈ അന്നേരം സിറ്റിലയക്കുക തലയ്ക്ക്. തല അന്നേരെ പറയുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. ഡിസിഷൻ മേക്കുന്നത് കൈയല്ല, തലയാ. അടുത്തത് കാര്യങ്ങൾ ഇനീഷ്യേറ്റ്. ഇപ്പൊ ഇവിടെ പോയിട്ട് ഈ ഇതെടുക്കണം, ഇതെടുക്കണമെങ്കിൽ തലയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കമാൻഡ് കൊടുക്കുന്നത്, എന്റെ കൈ അത് അനുസരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അടുത്തത് ശ്രദ്ധിച്ചേ, ഞാൻ ശരീരത്തിന്റെ മെമ്പർ ആണോ, എന്നോട് പെണ്ണല്ലേ ആരും കേട്ടോ. ആർ യു റിയലി ദ മെമ്പർ ഓഫ് ഗോഡ്സ് ചർച്ച്? ഞാൻ പറയാം, ഒന്ന്, യു മസ്റ്റ് ഹാവ് എ ക്ലോസ് റിലേഷൻ വിത്ത് ദ ഹെഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു എന്ന വ്യക്തിയുമായിട്ട് ആഴമേറിയ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളൊരു മെമ്പർ ആണെങ്കിൽ ഉണ്ട്. രണ്ട്, എന്നോട് പെണങ്ങല്ല, മറ്റുള്ള സഹോദരങ്ങളുമായിട്ടും മറ്റവയവങ്ങളുമായിട്ടും നിങ്ങൾക്ക് ആത്മാവിൽ ഒരാഴമേറിയ ബന്ധം ഉണ്ടായിരിക്കും. ദൈവജനം അങ്ങനെ പറയും. ഇഫ് ഐ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ കമ്മ്യൂണിയൻ വിത്ത് ഹെഡ്, ജീസസ് ഇസ് നോട്ട് മൈ ഹെഡ്. ഇഫ് ഐ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ കമ്മ്യൂണിയൻ, എല്ലാവരുമായിട്ടും ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും ദൈവം ആക്കിയിരിക്കുന്ന സ്ഥലത്ത് ഒരു ആത്മീയ കൂട്ടായ്മയിൽ മറ്റു സഹോദരങ്ങളുമായിട്ട് ഒരാത്മാവിന്റെ ബന്ധമില്ലെങ്കിൽ ഐ ആം നോട്ട് എ മെമ്പർ ഓഫ് ദ ബോഡി. റൂൾസ് ഒക്കെ വരുന്നുണ്ട്, ഒരുപക്ഷെ ഒരു ബുക്ക് ചിലപ്പം വെക്കേണ്ടി വരിക്കുമായിരിക്കും ആരൊക്കെയാ മെമ്പർ എന്ന്. ഒരുപക്ഷെ ഞങ്ങൾ പേരായും പേപ്പറും എടുത്ത് നമ്മൾ ചില പേരൊക്കെ എഴുതിയാലും സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ ദൈവവുമായിട്ട് ആഴമേറിയ ഒരു ബന്ധമില്ലാത്തവന്റെ പേര് ക്ഷമിക്കണമേ, ദൈവം എഴുതി വെക്കത്തില്ല. ഒരുപക്ഷെ സഭയുടെ രജിസ്റ്ററിൽ നിങ്ങളുടെ പേരുണ്ടാകും, സ്വർഗീയ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് നാം ദൈവത്തോട് ചോദിക്കുക. കോങ്കോയിൽ വളരെ തിരക്കുള്ള ഒരു മനുഷ്യണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഞാൻ കേട്ടു. ഏകദേശം 70,000 ആൾക്കാരെ സാക്ഷ്യം കണ്ടു കഴിഞ്ഞു, കുറച്ചു നാളേ ഉള്ളൂ. തിരക്കിട്ടോടി കിടന്ന സമയത്ത് ദൈവം അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം തകർന്നുപോയി. അദ്ദേഹം വിചാരിച്ചു, ഞാനൊരു ഭയങ്കര ആത്മീയ മനുഷ്യനാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം പാപത്ത് ജീവിക്കുന്ന മനുഷ്യനൊന്നും അല്ലായിരുന്നു കേട്ടോ. അനേക പ്രവർത്തനങ്ങളും അനേക കാര്യങ്ങളുമായിട്ട് ഓടി നടന്ന വ്യക്തിയോട് കർത്താവ് ആദ്യം സംസാരിച്ചൊരു കാര്യം ഇതാണ്, ദ പ്രോബ്ലം വിത്ത് യു ഈസ് യു ആർ എ ബിസി പേഴ്സൺ. കർത്താവ് പറയുക, നീ ഒരു തിരക്കടിച്ചോടുന്നവനാ, ദാറ്റ് ഇസ് യുവർ ബിഗസ്റ്റ് പ്രോബ്ലം. കർത്താവ് എന്നോട് അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. രണ്ടാമതായി, ദെർ ഈസ് സെൽഫിഷ്നെസ് ഇൻ യുവർ ഹാർട്ട്. നിന്റെ ജീവിതത്തിൽ ഇപ്പോഴും സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ടാ ബൈബിൾ ഒരു വാക്യമുണ്ട്, ആ എവിടെ നിന്നാ മുട്ടുന്ന അറിയാം. നമ്മള് സാറിന് അവിശ്വാസികൾ പറയുക, ഇതാ ഞാൻ എവിടെ നിന്ന് മുട്ടുവോ എന്ന് പറഞ്ഞേ. ഏത് വാദക്ക് നിന്ന? ഹൃദയത്തിന്റെ ഒന്നും അല്ല, ഏത് വാദക്ക് നിന്നാ? അതൊക്കെ നമ്മൾ പറയുന്ന ഏത് വാദക്ക് നിന്ന് മുട്ടുക? സഭയുടെ വാദക്കിൽ നിന്ന് മുട്ടുക എന്ന്. എന്നിട്ട് പറയാ, ആ സഭയില് ദൈവത്തിന് ഒന്നാം സ്ഥാനം പോട്ടെ, ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്ന ഒരാളെങ്കിലും കർത്താവിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നുവെങ്കിൽ ഞാൻ അകത്ത് വന്ന് ആ വ്യക്തിയായിട്ട് അത്താഴം കഴിക്കുന്ന പറഞ്ഞു. അതിനെക്കുറിച്ച് നാട്ടിലൊരു സഹോദരൻ പ്രസംഗിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിഷ്ടോ അദ്ദേഹത്തിന്റെ ഉദാഹരണം. അദ്ദേഹം പറയാ, അദ്ദേഹം ആത്മീയമായിട്ട് എടുത്താൽ മതി കേട്ടോ, ഭൗതിക വീടിനെ. അദ്ദേഹം പറയാ, ചുറ്റും ഒരു വീട് പണിതു, ചുറ്റിലെ രണ്ടാൾ പൊക്കത്തുള്ള മതില് കെട്ടി, എന്നിട്ട് അകത്ത് നമ്മൾ ഒരു സോഫയിൽ ഇങ്ങനെ ചാരി കിടക്കുക നമ്മുടെ സെൽഫിഷ്നെസ്സില്. എന്നിട്ട് മാക്സിമം വില കൊടുത്ത് ഒരു ഭയങ്കര പട്ടിയെ മേടിച്ചു. പട്ടിയെ മേടിച്ചിട്ട് അവിടെ നമ്മൾ പോയി ഒരു ബോർഡ് എഴുതി വെച്ചു വീടിന്റെ വാതക്കൽ, പട്ടിയുണ്ട്, പട്ടിയുണ്ട്, സൂക്ഷിക്കുക, പുറത്തു വന്ന് കർത്താവ് ഒന്ന് വാതക്കം മുട്ടുക. പട്ടിയുടെ കുറയാണോ കേൾക്കുന്നത്, കർത്താവിന്റെ ശബ്ദമാണോ? കാരണം എന്നറിയാമോ, ആത്മീയ സ്വാർത്ഥതയുടെ ഉള്ളിൽ ഒരു വേലിക്കെട്ടിനകത്ത് നിർത്തിയിട്ട് ആരും എന്റെ ആത്മീയം ശല്യപ്പെടുത്താൻ വരരുതെന്ന് പറഞ്ഞ് കഥകടച്ചിരിക്കുന്ന സഹോദര സഹോദരി, കർത്താവ് നിന്റെ വാതിക്കൽ നിന്ന് മുട്ടുക. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവന്മാരും അവനോടും അവനോടും കൂടി അത്താഴം കഴിക്കും. സെൽഫിഷ്നെസിന്റെ കർത്താവ് വരാറായി. സെൽഫിഷ്നെസിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് പുറത്തു വരിക. നമ്മൾ പറഞ്ഞതന്നറിയോ, കാര്യമൊക്കെ ശരിയാ, ഒരുത്തനെ ശല്യപ്പെടുത്തിയേക്കരുത്. പിള്ളേരുടെ ചിലപ്പം പറയുമായിരിക്കാം, പക്ഷെ ദർ ഇസ് എ ലിമിറ്റ് ഫോർ ദ. ഞാൻ വേണേ പറയാം, സൗരങ്ങളെ ആരും എന്നെ ശല്യപ്പെടുത്തല്ലോ കേട്ടോ. ഞാൻ ദൈവ പ്രിയ സൗരങ്ങളെ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ചോദിക്കുകയാണ്, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാനകത്തേക്ക് വരും. അദ്ദേഹത്തോട് സംസാരിച്ച അനേക കാര്യങ്ങൾ ദൈവം എന്നോട് സംസാരിച്ചതാ എന്ന് പറഞ്ഞു. ദ പ്രോബ്ലം വിത്ത് യു ഈസ് യു ആർ വെരി ബിസി. രണ്ടാമതായി, സെൽഫിഷ്നെസ് ആൻഡ് കംഫർട്ട് ലവിങ്. മൂന്നാമതായി, ദർ ഇസ് സ്റ്റിൽ അൺക്ലീൻനെസ് ഇൻ യുവർ ഹാർട്ട്. ദൈവം പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആദ്യം പറയാ, കർത്താവേ ഞാൻ തകർന്നുപോയി, ഇപ്പോഴും ഹൃദയത്തില് ചിന്തകൾ കയറി വരുന്നുണ്ടോ? ചിന്തകള് ദൈവജനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാതെ ആർ? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ പിടികിട്ടില്ല, എനിക്കും എന്നെ പിടികിട്ടില്ല. ഞാനും നിങ്ങൾ മുറിയടച്ച് ദൈവജനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഒരു സഹോദരന്റെ പ്രസംഗം ഞാൻ കേട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞ കൂടിപ്പോയത് എനിക്കറിയത്തില്ല. പുള്ളി പറഞ്ഞു, എനിക്ക് അനേക വർഷങ്ങളായിട്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരു പിന്മാറ്റം ഓർക്കുന്നില്ല. കർത്താവിന്റെ അടുത്ത് പോയി ഞങ്ങൾ കർത്താവിനെ കാത്തിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ടേക്ക് 6 മന്ത്സ് ലീവ്. 6 മാസം നിരന്തരമായ മാനസാന്തരം വന്നിരുന്നു. മാനസാന്തരത്തിന്റെ സന്ദേശം അത്രേ, പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ കർത്താവ് സംസാരിച്ചു. ഇഷ്ടംപോലെ ബുക്ക് എഴുതിയാളാ. ഇതെന്നറിയോ, നമ്മൾ ഈ തിരക്കടി ചോടുമ്പോൾ നമുക്കൊരു ഒരു ഒരു ചിന്ത എന്നറിയോ, ഐ എം ഓക്കെ, ഞാൻ ഒരു കുഴപ്പമില്ലാത്ത ഒരാളാന്നേ. എന്റെ അത്രയും സ്നേഹിക്കുന്ന ആരുണ്ട് ഈ ചർച്ചില്? എന്റെ അത്രയും മറ്റുള്ളവരെ സഹായിക്കുന്ന ആരുണ്ട് ഇവിടെ? നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നേ. എന്റെ അത്രയും ബൈബിൾ വായിക്കുന്ന ആരുണ്ട് ഇവിടെ? എന്റെ അത്രയും മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ ഉള്ള ആരുണ്ട്? സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ വീഴുമ്പോൾ നമ്മൾ കണ്ണീരോടെ പറയും, കർത്താവേ, 20 വർഷമായി ദൈവത്തിന്റെ വചനം കേട്ടിട്ട് ഇപ്പോഴും LKG ABCD എഴുതിക്കൊണ്ടിരിക്കുന്ന എന്നോട് നീ നിന്റെ വരവിന് മുമ്പായി കരുണ തോന്നി, നിന്റെ ശബ്ദം എന്നെ നീ കേൾപ്പിക്കുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3rd, 4th പറഞ്ഞു, There is no God's fear in you. ദൈവഭയപ്പം വേണ്ട പോലെ ഇല്ല. പണ്ട് രക്ഷിക്കപ്പെട്ട നാളുകളിൽ നോട്ടമൊന്ന് മാറിപ്പോയിരുന്നെങ്കിൽ നിലവിളിക്കുമായിരുന്നു. വീട്ടില് അനാവശ്യമായിട്ട് ദേഷ്യപ്പെട്ടു പോയിരുന്നെങ്കിൽ അതോർത്തൊരു നുറുക്കമുണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഞാൻ പറയാം, ബിക്കോസ് ഓഫ് ദ ഫെമിലിയാരിറ്റി. ഒന്നുകൂടെ ഞാൻ പറയാം, ബിക്കോസ് ഓഫ് ദ ഫെമിലിയാരിറ്റി. എനിക്കൊരു കാര്യം പറയാം, എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ദൈവോട് അനേകരോട് സംസാരിക്കുന്നുണ്ട്. ബിക്കോസ് വി ആർ സോ ലൈറ്റ്ലി ടേക്കിംഗ് ഗോഡ്സ് വോയ്സ്, ദാറ്റ് ഇസ് ദ റീസൺ. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നിരുന്നു, ഭയങ്കര ശാരീരിക ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെ ദൈവം എന്നോട് വരത്തിനോട് സംസാരിച്ചു. ഞാനത് വലിയ ഞാൻ വിചാരിച്ചു, ദൈവം എന്നോട് സംസാരിക്കുന്നില്ലല്ലോ. കൂട്ടാമയ്ക്ക് പോയപ്പോൾ പലരും ഷെയർ ചെയ്തു, ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് അതേ വചനങ്ങളെ ഷെയർ ചെയ്തപ്പോൾ ഞാൻ അനുദപിച്ചു, കർത്താവേ, നിന്റെ ശബ്ദം കേട്ട് കേട്ട് ഓ അത് കർത്താവല്ലേ എന്ന് പറയുന്ന നിസ്സാരമായി തള്ളിക്കളയുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോൾ വാഷറിന്റെ ഒരു മെസ്സേജിൽ അദ്ദേഹം പറഞ്ഞു, ദൈവമായിട്ട് കമ്പയർ ചെയ്താൽ അവിടുത്തെ ദൂതന്മാരൊക്കെ വെറും ബാക്ടീരിയ, ചെറിയ അണുക്കൾ പോലെയുള്ളൂ. ദൈവമേ, നീ എത്ര വലിയവനാ കർത്താവേ, നീ തേജസ്സും മാനവും ധരിക്കുന്നവനാ കർത്താവേ. ഞങ്ങൾ നിന്നെ എത്രയധികമായി തുച്ഛീകരിച്ചു പോയി കർത്താവേ. എത്രയോ പ്രാവശ്യം ആ ശൂലങ്കാരിയുടെ വീടിന്റെ വാതക്ക് വന്ന് കർത്താവ് മുട്ടി, ഇത് എന്റെ പ്രിയ നീ തുറക്കുക, എവിടെ എന്റെ പ്രിയ നീ എഴുന്നേൽക്ക്, തുറക്ക്, ഇതാ എന്റെ തലമുടി മഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കുക. നമ്മൾ പറയുന്നതെന്നറിയാവോ, ഇപ്പൊ നാട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ, പിള്ളേരുടെ സ്കൂൾ തുറക്കാറായി, പുസ്തകം പുതിയം കിടക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ കിടക്കുന്നു. അപ്പോഴാണ് പിന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് ഇവർക്ക് ഒത്തിരി തിരക്കുള്ളവരായിരുന്നു. പക്ഷെ ദേവർ മിനിസ്ട്രിങ് അണ്ടർ ദ ലോർഡ്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പറയാം, ക്രിസ്തുവിൽ ആണോ ഇല്ലയോ എന്നുള്ള എന്നെ പെട്ടെന്നൊരു അറിവ് ഒരു ഞാൻ ഇതുവരെ പറഞ്ഞിട്ട് പോകാം. നോ ഗോഡ്സ് ഫിയർ. കർത്താവ് ചോദിച്ചു, You started very well, no? What happened to you? വാള പോലത്തെ വാക്കുകളാ, കാരണം അവന്റെ വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാളാ. കർത്താവ് ചോദിക്കുക, യു സ്റ്റാർട്ടഡ് വെരി വെൽ. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഒന്നും ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല. എന്റെ സ്റ്റാർട്ടിംഗ് നിങ്ങൾക്കും അറിയത്തില്ല. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല. യു സ്റ്റാർട്ടഡ് വെരി വെൽ, വാട്ട് ഹാപ്പൻഡ്? ഭൗതിക വസ്തുക്കൾ കൂടിപ്പോയോ? ഭൗതിക വസ്തുക്കളുടെ ആ സമൃദ്ധിയില് നിങ്ങള് സമയമുള്ള ഒരു വീട്ടിൽ പോയിട്ട് ആവർത്തനം 8 വായിക്കണം കേട്ടോ. ദൈവം പറയുന്നൊരു കാര്യമാ, ഞാൻ നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത്, നീ മറന്നു പോകല്ല. ഒരു കാര്യം നീ ഓർത്തോണം, നീ നമ്മൾ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല, പറഞ്ഞാട്ടെ, സകല വചനം കൊണ്ട്. എന്നിട്ട് പറയാ, നീ നികളിപ്പാതിരിപ്പാനും, ആവർത്തന 8 സന്ദേശം പറയാം, നികളിക്കാതിരിപ്പാനും, ഞാൻ വീണ്ടും പറയാണ്, നികളിക്കാതിരിപ്പാനും പ്രൈഡ് എടുക്കാതിരിക്കാനും എന്തൊക്കെ വേണം? ദൈവത്തിന് മുമ്പാകെ ഞാൻ എവിടെയാ കർത്താവെ കടന്നത്, നീ എന്നെ എവിടെ നിന്ന് എടുത്തത്, അത് മറക്കാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. പ്രൈസ് ദ ലോർഡ്. കർത്താവ് പറയാണ്, നിനക്ക് സമ്പത്ത് വർദ്ധിച്ച്, ഞാൻ എന്റെ ആംപ്ലിഫൈഡ് വേർഷനിൽ പറയാം, നിനക്ക് സമ്പത്ത് വർദ്ധിച്ച്, നിന്റെ കുഞ്ഞുങ്ങൾ നല്ല സ്കൂളുകളിൽ പഠിക്കുമ്പോൾ, നീ നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, നിന്നെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് നിന്നെ വിടുവിച്ചു കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവേ, നീ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ഉള്ളത്? അടുത്തതാണ് ഞാൻ പറഞ്ഞത്, പൂർണ്ണതയില്ല. ഈ എഫേസ സഭയോട് പറഞ്ഞത് ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞെന്നാണോ സ്നേഹമില്ലെന്നാണോ പറഞ്ഞേ? സ്നേഹമില്ലെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കല്ലേ. നിനക്ക് പണ്ട് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, നിനക്ക് ഇപ്പൊ എന്നോട് ഒട്ടും സ്നേഹമില്ല അല്ല പറഞ്ഞേ. നിനക്ക് ഇപ്പോഴും എന്നോട് എന്നാ ഉണ്ട്? സ്നേഹമുണ്ട്, പക്ഷേ ആദ്യത്തെ അതില്ലെന്നാ പറഞ്ഞേ. ഇപ്പോഴുള്ളവരെ, ഈ ഒരു ആത്മീയ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ മടക്കി വിളിക്കുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള ആ ഒരാഗ്രഹം കർത്താവ് എനിക്ക് നൽകണമേ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കേട്ടത് ആത്മാവിലുള്ള ആ ഒരു ജീവിതത്തെ കുറിച്ചായിരുന്നു. എങ്ങനെ ശ്രീ, എങ്ങനെ സൗരങ്ങളെ നമുക്ക് ഇതിലേക്ക് എങ്ങനെ മടങ്ങി വെക്കാനായിട്ട് സാധിക്കും? ഏറ്റവും വലിയ പ്രോബ്ലം ഞാൻ പറയാം, ഞാൻ എന്നെ കൂടെ ചേർത്താ പറയുന്നത്, ദ ഗ്രേറ്റസ്റ്റ് എനിമി, ശ്രദ്ധിച്ചേ, ഹ്യൂമൻ പ്ലാനിങ്. ഞാൻ എത്ര വർഷം ജീവിക്കാൻ എനിക്കറിയില്ല, ഞാൻ എത്ര വർഷം ജീവിച്ചാലും ഞാൻ എനിക്ക് ചെയ്യാൻ വന്ന ഏറ്റവും വലിയ ദ്രോഹം എന്നാന്ന് പറയാം, ഞാൻ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ മാനുഷികമായിട്ട് പ്ലാൻ ചെയ്യുന്നതാ. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും, കർത്താവെ ഈ ഞാൻ ഈ ചെയ്ത പ്ലാനുകളിന്മേൽ നിന്റെ കരം വെക്കണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷേ കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ ചിന്തകൾ നിന്റെ ചിന്തകൾ അല്ല. കുറച്ച് പ്രാർത്ഥനകളുണ്ട്, വായിക്കാമോ? 25-ാം സങ്കീർത്തനം വായിക്കാമോ? 25-ാം സങ്കീർത്തനം അതിന്റെ 4, 5, 9 വാക്യങ്ങൾ, പ്രാർത്ഥനകൾ. ലെറ്റ് അസ് പ്രേ, നമുക്ക് ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ലിസ്റ്റ് വെച്ചുള്ള ഈ കമ്പ്യൂട്ടറിലുള്ള പ്രാർത്ഥന അവസാനിപ്പിച്ച് യൂസ് ഗോഡ്സ് വേർഡ്, ദൈവത്തിന്റെ വചനം ഉപയോഗിക്കുക. 25:4 വായിച്ചാട്ടെ.
യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണം.
പ്രാർത്ഥിക്കാമോ? അടുത്തത് അതിന്റെ 5-ാമത്തെ വാക്യം,
നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശിക്കുന്നു.
10-ാമത്തെ വാക്യം,
യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു.
12-ാമത്തെ വാക്യം,
യഹോവഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു.
മറക്കല്ലേ. 14-ാമത്തെ വാക്യം,
യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും.
The secret of the Lord is with them that fear him and he will show them his covenant. പ്രിയമുള്ളവരെ, നമ്മൾ ചോദിക്കുന്നത് ഇത് പലരും ചോദിക്കുന്ന, ബ്രദർ ഇതൊക്കെ നടക്കുമോ? ഈ ദൈവഹിതം എന്ന് പറയുന്നതും ഓരോ കാര്യത്തിലും ജീവിതത്തിലെ കാര്യങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം ചോദിക്കുന്നതും ദൈവത്തിന്റെ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? ഇതൊക്കെ നടക്കും, ദൈവഹിത പ്രകാരം ഈ ദൈവത്തിന്റെ വഴിയിൽ വെച്ചൊരു നടപ്പ് ഭൂമിയിലൊക്കെ സാധ്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പഴയമത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്യം കാണിക്കാം, ഭൂമിയിൽ അങ്ങനെ നടന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. നമ്മളവരെ വിധിച്ചു, പക്ഷെ അവരെങ്ങനെ നടന്നെന്ന് വളരെ സാവധാനം വായിച്ചു പോയാം, വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. നമ്പേഴ്സ് സംഖ്യാപുസ്തകം 9:15 വായിച്ചാട്ടെ. അവരെങ്ങനെയാണ് മരുഭൂമിയിലൂടെ നടന്നത്? വളരെ ശ്രദ്ധിക്കണേ, വെരി കെയർഫുൾ, വളരെ ശ്രദ്ധിക്കണം. Numbers 9:15-23 മാർക്ക് ചെയ്ത് വെച്ചോണം. സംഖ്യാപുസ്തകം 9:9 വായിക്കാം. 9:9-2
എന്നാറേ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാ, നിങ്ങളിലോ നിങ്ങളുടെ തിരുനിവാസം നിവർത്ത് നിർത്തിയ നാളിൽ മേഘം സാക്ഷ്യകൂടാരം എന്ന തിരുനിവാസത്തെ മൂടി, സന്ധ്യാസമയം തൊട്ട് രാവിലെ വരെ അത് തിരുനിവാസത്തിന്മേൽ അഗ്നിപ്രകാശം പോലെയായിരുന്നു. അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായി.
നമുക്കറിയാം, പകൽ മേഘസ്തംഭം ഉണ്ടായിരുന്നു, രാത്രി അഗ്നിത്വം ഉണ്ടായിരുന്നു. ഇനി എങ്ങനെ അവർ പോയത്?
മേഘം കൂടാരത്തിന്മേൽ നിന്നും പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടു.
ഞാൻ വായിച്ചു, ദൈവമേ, മേഘം കൂടാരത്തിൽ നിന്ന് പൊങ്ങുമ്പോഴേ അവർ പോകത്തുള്ളൂ, അല്ലെ? പോകത്തില്ല. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയം ഇറങ്ങും. ശ്രദ്ധിച്ചോണം, വീണ്ടും വായിച്ചേ.
യഹോവയുടെ കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുകയും,
നിങ്ങൾ യഹോവയുടെ കൽപ്പന പോലെ ഒന്ന് നോക്കിയോണേ,
യഹോവയുടെ കൽപ്പന പോലെ പാളയം ഇറങ്ങുകയും ചെയ്തു. മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുമ്പോഴൊക്കെയും അവർ പാളയം അടിച്ച് താമസിക്കും.
അതെ, 19-ാം വാക്യം,
മേഘം തിരുനിവാസത്തിന്മേൽ ഏറെ നാളിരുന്നു.
ഇവിടെ വിഷയം വരുന്നേ, ഈ മേഘം ഒന്ന് പൊങ്ങി നാണും പോയി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പോകായിരുന്നു. മേഘം, വെൻ ദ ക്ലൗഡ് ടാരിഡ് അലോങ് അപ്പോൺ ദ ടാബർനാക്കിൾ മെനി ഡേയ്സ്. ഇവിടെ വിഷയം വരുന്നേ, ഈ ടാബർനാക്കിളിന്മേൽ ദൈവത്തിന്റെ തിരുനിവാസം പുറപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അവരെന്നെ നമ്മളാണെ ചിന്തിക്കൂ, കുറെ ദിവസമായിട്ട് ഈ തിരുനിവാസം ഇവിടെ തന്നെ ഇരിക്കുക, അന്നാ എടുത്തേക്കാം അടുത്ത റെഡ് ബസ്സിലോ വണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാം നമ്മൾ പറയുന്നത്. പക്ഷെ ഇവർ പോകത്തില്ല. സി ഓൾ ടെസ്റ്റമെന്റ് പീപ്പിൾ, മേഘം പൊങ്ങാതെ അവർ പോകത്തില്ല. മേഘം താണാൽ അവർ അവിടെ തന്നെ താമസിക്കും. അവര് സ്വന്തമായിട്ടൊരു ഡിസിഷൻ അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, നിന്റെ വഴി യഹോവയെ പരിവേൽപ്പിക്കുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. The ways of the Lord are perfect. ദൈവത്തിന്റെ വഴികൾ അത് പെർഫെക്റ്റ് ആണ്, തികവുള്ളത വഴിയാ. പ്രിയ സഹോദരങ്ങൾ, നമുക്ക് പ്രാർത്ഥിക്കാൻ, ദൈവമേ നിന്റെ വഴികളിൽ നീ എന്നെ നടത്തണമേ. അവർ പോകത്തില്ല, കാത്തോണ്ടിരിക്കുക. ടാരിയുടെ ലോങ് 20 വാക്യം വായിച്ചോ സിനിഷേ. ആ
ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറെ നാൾ ഇരിക്കും,
കുറെ നാൾ ഇരിക്കും. ആ
അവർ അപ്പോൾ അവർ യഹോവയുടെ കൽപ്പന പോലെ,
യഹോവയുടെ കൽപ്പന പോലെ എന്ന് നോട്ട് ചെയ്തേക്കണേ, യഹോവയുടെ കൽപ്പന പോലെ പാളയം ഇറങ്ങും. ആ
പിന്നെ യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടും.
21. ആ
ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ ഉഷസ് വരെ ഇരിക്കും.
ആ
ഉഷകാലത്ത് മേഘം പൊങ്ങി എങ്കിൽ അവർ യാത്ര പുറപ്പെടും.
ആ
ചിലപ്പോൾ പകലും രാവും ഇരിക്കും, പിന്നെ മേഘം പൊങ്ങിയെങ്കിൽ അവർ യാത്ര.
മേഘം മൂവ് ചെയ്യുന്നില്ലേ, അവര് പോകത്തില്ല. മേഘം അവിടെ നിന്ന് അവർ നിൽക്കും. യഹോവയുടെ കൽപ്പന പോലെ, യഹോവയുടെ കൽപ്പന പോലെ, യഹോവയുടെ കൽപ്പന പോലെ, യഹോവയുടെ കൽപ്പന പോലെ. പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവത്തിലെ ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ, വി ആർ റെസിസ്റ്റിംഗ് ദ ഹോളി സ്പിരിറ്റ്. ലെറ്റ് അസ് ക്രൈ ബിഫോർ ദ ലോർഡ്. ദൈവത്തിന് മുമ്പാകെ നിലവിളിക്കുക, കർത്താവേ ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്നു പോകരുന്ന് പറഞ്ഞിടത്ത് നമ്മൾ പോവുക, പോണെന്ന് പറഞ്ഞിടത്ത് പോകുന്നുമില്ല. വീണ്ടും വായിച്ചോട്ടെ, വീണ്ടും വായിച്ചോട്ടെ. 22 വാക്യം.
രണ്ടു ദിവസമോ ഒരു മാസമോ,
എനിക്ക് ഇച്ചിരി കട്ടിയായിട്ട് തോന്നി, രണ്ടു ദിവസമോ
ഒരു മാസമോ,
ഒരു മാസമോ,
ഒരു സംവത്സരമോ,
ഒരു വർഷമോ
മേഘം തിരുനിവാസത്തിന്മേൽ ആവസിച്ചിരുന്നാൽ ഇസ്രായേൽ മക്കൾ പുറപ്പെടാതെ പാളയമടിച്ച് താമസിക്കും. അത് പൊങ്ങുമ്പോഴോ അവർ പുറപ്പെടും.
കണ്ടോ, ഒരു മാസമാണേ പോട്ടെ, ആറ് മാസമാണേ പോട്ടെ, ഒരു വർഷം മേഘം തിരുനിവാസത്തിന്മേൽ ആവശ്യമിരുന്നാൽ ഇസ്രായേൽ മക്കൾ പുറപ്പെടത്തില്ലെന്ന്. അവര് പാളയമടിച്ച് താമസിക്കും, അത് പൊങ്ങുമ്പോൾ അവർ പുറപ്പെടും. 23.
യഹോവയുടെ കൽപ്പന പോലെ,
പിന്നെയും പറയാ കേട്ടോ, വായിച്ചോണേ. ആ
അവർ പാളയം ഇറങ്ങുകയും യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടുകയും ചെയ്യും. മോശ മുഖാന്തര യഹോവ കൽപ്പിച്ചതുപോലെ അവർ യഹോവയുടെ ആജ്ഞ പ്രമാണിച്ചു. യഹോവ പിന്നെയും മോശയോട് അറിയിച്ചത്,
മതി മതി, ഇവിടെ പറഞ്ഞ ശ്രദ്ധിച്ചോ, വാക്യം വീട്ടിൽ പോയിട്ട് ധ്യാനിക്കണം കേട്ടോ. ദൈവം പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തുള്ളൂ. ദൈവം പറയാതെ, ദൈവത്തിന്റെ മേഘം പൊങ്ങിയാൽ അവർ പോകും, മേഘം പൊങ്ങിയില്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ മെസ്സേജുകൾ ഒരുപക്ഷെ ഫെമിലിയർ ആയിരിക്കാം. കാരണം നമ്മൾ ഒത്തിരി വർഷമായിട്ട് കേൾക്കുന്നത് കൊണ്ട് അത് ആത്മാവിൽ നമ്മൾ ഏറ്റെടുക്കാതെ നമ്മൾ അതിന്റെ ഫെമിലിയർ, ഞാൻ പറഞ്ഞ ഫെമിലിയാരിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു പ്രോബ്ലമാ. ഇതൊക്കെ എത്ര നാളായിട്ട് കേൾക്കുക, ദൈവഗീതം എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രാർത്ഥനയെ തന്നെ നമ്മൾ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ നിന്റെ ഗീതം പോലെ എന്നെ നടത്തണമേ എന്ന്. പക്ഷെ പ്രിയമുള്ളവരെ, നാം പ്രാർത്ഥിക്കണം, കർത്താവേ എങ്ങനെ നമ്മൾ ദൈവം തിരിച്ചറിയുന്നേ. കുറച്ചു നമ്മുടെ അടുത്ത് ഞാൻ അവസാനിപ്പിക്കുക. എങ്ങനെ ദൈവം, ഹൗ ടു നോ ഗോഡ്സ് വിൽ? ഒത്തിരി ബുക്കൊക്കെ ഉണ്ട്, ബുക്കിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കണം, എന്നാ ചെയ്യണ്ടേ? പെട്ടെന്ന് ഒരു ചിന്ത എന്നറിയോ, പ്രാർത്ഥനയെക്കുറിച്ച് ബുക്ക് പോയി മേടിച്ചാലോ. അദ്ദേഹം പറയുന്നത് പ്രാർത്ഥനയെ കുറിച്ച് ബുക്ക് വായിക്കണ്ടെന്ന്. അന്ന ഒന്ന് പ്രാർത്ഥിക്കണം, നമ്മൾ അന്വേഷിക്കുക. ബ്രദറെ, സൗരമായിട്ട് ചോദിക്കുക, പ്രയർ സെമിനാറും അല്ലോ ഉണ്ടോ? പ്രയർ സെമിനാറിനും പോകണ്ട. അദ്ദേഹം പറഞ്ഞു ജസ്റ്റ് പ്രേ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു തുടങ്ങുക. ദാറ്റ് ഈസ് ദ തിങ്. നമ്മൾ കേട്ട കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് അനുസരിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് നമ്മൾ ഒത്തിരി ഓടിയിട്ടും കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ മുമ്പാകെ, ദൈവത്തിന്റെ, ഞാനൊരു കാര്യം പറയാം സൗരങ്ങളെ, എന്നെ കൂടെ ചേർത്ത് പറയാ, ഗോഡ് നീഡ്സ് എ ടോട്ടൽ സറണ്ടർ. അതിൽ കുറവൊന്നും ദൈവം അടുക്കുന്ന പ്രശ്നമില്ല. ഗോഡ് നീഡ്സ് എ ടോട്ടൽ സറണ്ടർ. അത് എന്നാന്നുള്ളത് ഞാനും നിങ്ങളും ദൈവസന്നിധി പോയി ചോദിക്കണം. ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ അതിനുവേണ്ടി നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ശ്രദ്ധ പിടിച്ചു വരാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാ. എന്റെ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട് ഇവിടെ. ഒരാൾ ഇങ്ങനെയാ സാധാരണ സറണ്ടർ ചെയ്യാത്ത ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ഞാൻ കാണിക്കാൻ പോവാ. ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുക, ലോർഡ് ഫിൽ മീ. ലോർഡ് എന്താ പ്രാർത്ഥിക്കുന്നത്? ലോർഡ് ഫിൽ മീ. ലോർഡ് പ്രാർത്ഥിക്കുക, ഭയങ്കര പ്രാർത്ഥന, 10 വർഷമായി. ലോർഡ് ഫിൽ മീ. ലോർഡ് സ്വർഗത്തിൽ നിന്ന് പിന്മഴ പെയ്യുന്നുണ്ട്, പക്ഷെ എവിടെ ഫിൽ ചെയ്യാനാ? കാരണം എങ്ങോട്ടാ തിരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ബൈബിൾ വെച്ചോണ്ട് ഓർക്കണ്ട, ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്, ലോകത്തിലേക്ക് ഇരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുക, ലോർഡ് ഫിൽ മീ. ലോർഡ് ഫിൽ മീ. ലോർഡ് ഫിൽ മീ. ലോർഡ് പിന്നെ അന്യഭാഷ പറഞ്ഞു, അന്യഭാഷ പറഞ്ഞിട്ട് ഒന്നും ആകത്തില്ല. പിന്നെ രണ്ട് പാട്ട് പാടി, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇപ്പൊ ദൈവം അല്ലായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്. അങ്ങനെ ദൈവജനൊക്കെ കേട്ടൊരു ക്യാമ്പൊക്കെ കൂടിയപ്പോൾ നമ്മൾ തീരുമാനമെടുത്തു, ഇങ്ങനെ ഒന്നും ജീവിച്ചാല് ആത്മാവിന്റെ നിറവിൽ സന്തോഷിക്കാനൊന്നും പറ്റത്തില്ല. ലോർഡ് ഫിൽ മീ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നത്, ഒരു മാനസാന്തരം ഉണ്ടായി. എങ്ങനെയാണെന്നറിയാവോ, ഇങ്ങോട്ട് ചരിച്ചു വെച്ച് ലോർഡ് ഫിൽ മീ മേളോട്ട് വീഴുക. ആൾപ്പാട് അവിടെ നിന്ന് തെറിച്ചുണ്ട്, ഒന്ന് രണ്ട് തുള്ളിയുണ്ട്. നമ്മൾ സഭയിൽ ഒന്ന് പറയാം, ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ. കഴിഞ്ഞ വെച്ചാൽ ഭയങ്കര പ്രാർത്ഥന സമയത്ത് കഴിഞ്ഞ ശിവസേന പറഞ്ഞു, കൈക്ക് ഇങ്ങനെ പെരുത്തുന്ന് പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും ഒക്കെ ഫിൽമിയിലോട്ട്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ ചെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് മുഴുവൻ തോന്നും. അത് കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ദൈവസന്നിധിയിലെ വചനമൊക്കെ കേട്ട് ശക്തമായിട്ട്. അപ്പൊ ആൾക്കാർ നോക്കുമ്പോൾ ബ്രദറിന് മാറ്റം ഉണ്ടായില്ലേ, പറ മാറ്റം ഉണ്ടായില്ലേ, ഈ അവസ്ഥയിൽ ദൈവം എന്നെ ഇവിടെ വരെ എത്തിച്ചില്ലേ, ആൾക്കാർ ചോദിക്കുന്ന ഇവിടെ വരെ എത്തിച്ചില്ലേ, എന്താ പ്രയോജനം? അപ്പോഴത്തേന് എന്തെന്നറിയോ, വീണ്ടും വീണ്ടും ഒരു ഒരു ബ്രോക്കൺനെസ് ഒക്കെ വന്നപ്പോഴത്തേന് എന്തെന്നറിയാവോ, ഒരു ശകലം മാറ്റം കൂടെ വന്നായി. ഓ ലോർഡ് ഫിൽ മീ ലോർഡ്. അപ്പം ദൈവം ഇങ്ങനെ ദൈവം ചോദിച്ചാൽ ദൈവം കൊടുക്കുമെന്ന്. ഫിൽ മീ വിത്ത് ദ ഹോളി സ്പിരിറ്റ് പറഞ്ഞാൽ ദൈവം പരിശുദ്ധാത്മാനെ ചോദിച്ചാൽ പരിശുദ്ധാത്മാനെ തരും. അപ്പം ദൈവകൃപയാൽ കുറച്ചുപേർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം ഇവിടെ ഇരിക്കുന്നേ ലോകമായിട്ട് ചെറിയ കണക്ഷനിലും കിടക്കണ്ടെന്നേ. നമ്മളെ ലോകത്തിലല്ലേ, ആൾക്കാർ പറയും നമ്മളെവിടെ ജീവിക്കുന്നേ, ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നേ. അവസാനം ഭയങ്കര പ്രാർത്ഥനയാ. അവസാനം ഇതെന്നറിയോ, ഇതടക്കി ചിരിയും അത് മൊത്തം പോവും. അവസാനം നമുക്ക് മനസ്സിലായി ഒരു കാര്യം എന്നറിയോ, എങ്ങനെ വെക്കണ്ടേ 100% ഹൃദയം ദൈവത്തെങ്കിലേക്ക് തിരിച്ചിട്ട് ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുക. ഓ ലോർഡ് ഫിൽ മീ. ദൈവം മുട്ടോളമല്ല അരയോളമല്ല, ദൈവം കവിഞ്ഞൊഴുകുന്ന ഒരു അനോന്തിക്ക് ദൈവം തരാൻ വിശ്വസന. എത്ര പേര് വിശ്വസിക്കും ദൈവത്തെ വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഒരു ചോദ്യം, ഞാൻ എവിടെയാണോ, ask God, ദൈവമായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെ? അതോ കർത്താവ് ഞാൻ ഇവിടെ എവിടെയാണോ ഇരിക്കുന്നേ, അതോ ഇവിടെയാണോ? ദിവസം നാം സമയങ്ങളിൽ ചെല്ലുമ്പോൾ ഗോഡ് നീസ് ഓൺലി വൺ തിങ്, ഞാൻ ആവർത്തിച്ചു പറയാ, ടോട്ടൽ സറണ്ടർ. നിങ്ങളൊരു പക്ഷേ ഒരു 10,000 മെസ്സേജ് കൂടെ കേട്ടെന്നിരിക്കാം, ഒരുപക്ഷെ ഏറ്റവും നല്ല കമന്ററികൾ നിങ്ങൾ വായിച്ച് പഠിച്ചെന്നിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തെ യഥാർത്ഥമായിട്ട് കാണാതെ ഈ പുസ്തകത്തിലെ വചനങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഏതോ ബൈബിൾ സൊസൈറ്റിക്കാരൻ അതെ കറുത്ത അച്ചടി മഷി ഏതോ പേപ്പറിൽ പുരട്ടിയ ഡ്രൈ ആയിട്ടുള്ള ബ്രെഡ്, സ്റ്റെയിൽ ബ്രെഡ് ആയിട്ട് നിനക്ക് തോന്നത്തുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇത് സ്വർഗീയ മഞ്ഞയായിട്ട് നിനക്ക് അനുഭവപ്പെടും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇതാണ് ഞാൻ പറയാം, ആ ആത്മനിറവിന്റെ, കർത്താവിലുള്ള സന്തോഷത്തിന്റെ, ജീവിതത്തിന്റെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സോടൊക്കെ നമ്മോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞെന്നറിയാമോ, ഐ റിജോയ്സ് ടു ഡു ഡൈ. നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യാ, പ്രിയപ്പെടുക. ദൈവഷ്ടം ചെയ്യുന്നതിന്റെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് കുറച്ച് ഡിസൺമെന്റ് ഒക്കെ ഉണ്ടെങ്കിലും ദൈവഷ്ടത്തിൽ നടക്കുന്നവന് പ്രശ്നമൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു കാര്യം, അവന് ഒരു സന്തോഷം ഉണ്ടാവും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവഷ്ടത്തിൽ നടക്കുന്നവന് ഒരു സന്തോഷമുണ്ട്? അത് അവൻ പറയുന്നില്ല എപ്പോഴും ഉണ്ടല്ലോ, അവന്റെ ഹൃദയത്തിൽ എപ്പോഴും രണ്ട് ഹല്ലേലൂയ സ്തോത്രവും പാട്ടും ഒക്കെ ഉണ്ടാവും. ദൈവഷ്ടത്തിലല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് സഹോദരന്മാര് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലോ? അപ്പൊ നമ്മൾ ശരി അന്നു പറഞ്ഞല്ലേ ഒന്ന് ശ്രദ്ധിച്ചേക്കാം, അത് കുറച്ച് കഴിയുമ്പോ അവസാനിക്കുന്ന. ദൈവത്തിലായിരിക്കുന്ന വ്യക്തി പ്രാകാരം, നിങ്ങൾക്കറിയാം ഔട്ടർ കോർട്ട്, അവിടെ കൊണ്ട് അവസാനിപ്പിക്കല്ലേ സാക്രിഫൈസസ്. ലിവൈറ്റ്സിന്റെ പരിപാടി എന്നാ സാക്രിഫൈസസ്? എന്താ സാക്രിഫൈസ്? റോമർ 12:2, നമ്മുടെ ശരീരങ്ങളെ ദൈവമുമ്പാകെ സമർപ്പിക്കുന്നതാണ് സാക്രിഫൈസ്. നന്മ ചെയ്യുവാനും കൂട്ടായ്മയാചരിക്കാനും മറക്കരുത്. ഈ വകയാകത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അല്ല, നമ്മള് ഇതിനൊന്നും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. സാക്രിഫൈസ് സ്റ്റഡി അബൌട്ട് ദ സാക്രിഫൈസ്, ന്യൂ ടെസ്റ്റമെന്റ് സാക്രിഫൈസിന് വെച്ചിട്ട് ഞാനൊരു ലേവിയൻ അല്ലെങ്കിൽ പുരോഹിത വർഗമാണെങ്കിൽ ദൈവം എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? പിന്നെന്നറിയാമോ, അതരഫലമാകുന്ന സ്തോത്രയാകും എന്ന് പറഞ്ഞേ. ഇടവിടാതെ അർപ്പിക്കണം. അർപ്പിക്കുന്നുണ്ടോ? പിന്നെ സൺഡേ ഇസ് എ സീക്രട്ട് ഡേ ആണോ? സൺഡേ പോലും നമുക്ക് അർപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മൺഡേ എങ്ങനെ അർപ്പിക്കും? ട്യൂസ്ഡേ എങ്ങനെ അർപ്പിക്കും? ഞാനൊരു കാര്യം പറയാം പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എത്ര പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും സ്തുതിയുടെ ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയെ തകർക്കാൻ ഈ ലോകത്തിന് കഴിയത്തില്ല. പ്രൈസ് ദ ലോർഡ്. യെരിഹോ കോട്ടകൾ എത്ര ഉയർന്നു നിന്നാലും ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവിൽ സ്തുതിക്കുന്ന ഒരു, എന്റെ തിയോളജി ഒന്നും എനിക്കറിയത്തില്ല, സ്തുതിയുടെ ആത്മാവിൽ നിറയപ്പെടുന്ന ഒരു വ്യക്തി പ്രശ്നങ്ങളെല്ലാം മാറി ഞാൻ പറയത്തില്ല, പക്ഷെ അതിന് മുകളിൽ ഒരു ജയാളിയെ തന്നെയായിരിക്കും. പ്രൈസ് ദ ലോർഡ്. റിയൽ സംഭവം ഞാൻ പറയാം, ഒരിക്കൽ വാഷിംഗ്ടണില് അവിടെ ഭൂമിക്കടുക്കൂടെ മെട്രോ പൊക്കൊണ്ടിരിക്കുക ഭയങ്കര സ്പീഡിൽ. പെട്ടെന്ന് എന്തോ ഒരു 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 പ്രോബ്ലം വന്ന് മെട്രോ പെട്ടെന്ന് സ്റ്റോപ്പായി. അത് ഭൂമിക്കടിയിൽ ടണലിൽ വെച്ചാ ആൾക്കാരെല്ലാം ഭയങ്കര ചീത്തവിളിയും കംപ്ലൈനിങ്ങും, മരണ്ണ പരിപാടി അതായത് അറിയാം. ഇവിടെയൊക്കെ കുറച്ചു നേരം കിടന്നാലും ആൾക്കാർ, അവിടെ എല്ലാം കറക്റ്റ് സ്ട്രിക്റ്റാ. അപ്പൊ ഇതിനകത്ത് ലൈറ്റ് ഉണ്ട്, അനൗൺസ്മെന്റ് ഒക്കെ വരുന്നുണ്ട്, ഉടനെ റെഡിയാക്കാം. പക്ഷെ ആൾക്കാരൊക്കെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് പോകേണ്ടതായിരുന്നു. പിറുപിറുപ്പ് പരാതിയൊക്കെ കൂടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് പടക്കോന്നൊരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടത് ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ആ മെട്രോ ട്രെയിനകത്ത് മുഴുവൻ നല്ല പെർഫ്യൂമിന്റെ സ്മെല്ല്. കാരണം ഈ തിരക്കിനിടെ ആൾക്കാർ മുഴുവനും പരാതിപ്പെട്ടും കംപ്ലൈന്റ് അടിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവിടെ ഏതോ ഒരു സ്ത്രീ അവിടുത്തെ ഷോപ്പിംഗ് മാളിൽ നിന്ന് രണ്ടു മൂന്ന് ബാഗ് നിറച്ച് സാധനമായിട്ട് വരികയായിരുന്നു. അവൾ എന്തോ എടുത്ത വഴിക്ക് ഈ മെട്രോയ്ക്കകത്ത് വെച്ച് വില കൂടിയൊരു പെർഫ്യൂം താഴെ വീണ് പൊട്ടിയതും ആ പെർഫ്യൂമിന്റെ സ്മെല്ല് ആ ട്രെയിനിൽ നിറച്ചതും ലിറ്ററലി സംഭവിച്ചു. ആൾക്കാരൊക്കെ ചിരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കൺഫ്യൂഷൻ മാറി, ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി, ആൾക്കാർ സന്തോഷത്തോടെ ഇരുന്നു. വാട്ട് ഇസ് എ മീനിങ്? ഇതാണ് അർത്ഥം, ഇതിന്റെ ഒരു ആത്മീയ അർത്ഥമുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാരും മുഖം വീർപ്പിച്ചും മിണ്ടാതെ ഇരുന്നാലും നിന്റെ ഹൃദയത്തിലെ ആ ഒരു മൺപാത്രം, ആ ഒരു പെർഫ്യൂം ബോട്ടിൽ തകർന്നാൽ ഞാൻ വിശ്വസിക്കുകയാണ് അവിടെ സ്തുതിയുടെ ആത്മാവ് ഉണ്ടായിരിക്കും. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ പോലീസ് പറഞ്ഞത്, രക്ഷിക്കപ്പെടുന്നവിടെയും നശിക്കുന്നവിടെയും വി ആർ ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. അവർക്ക് ജീവനിലേക്കുള്ള വാസന, ഞങ്ങൾക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ലോകത്തിലുള്ള എല്ലാം നേടിയാലും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലക്ഷങ്ങൾ സാധനം മേടിച്ചാലും, യേശു ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ നിനക്ക് നഷ്ടമായെങ്കിൽ, യു ലോസ്റ്റ് എവരിത്തിങ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, നീ ഈ ബാംഗ്ലൂർ പട്ടണത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും നിനക്കുണ്ടെങ്കിലും, ഇഫ് യു ആർ നോട്ട് എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് ജീസസ്, യു ലോസ്റ്റ് എവരിത്തിങ്. പക്ഷെ നിനക്കൊന്നുമില്ല എങ്കിലും കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ അവന്റെ തേജസ്സുള്ള മുഖം കണ്ട് അതിപരിശുദ്ധ സ്ഥലത്ത് ഹോളി ഓഫ് ഹോളീസിൽ നീ അവനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ പറയാം, ഇവിടുത്തെ ഏറ്റവും ബില്യണർ, ഏറ്റവും സമ്പന്നൻ നീയാ. ഹല്ലേലൂയ. നിനക്കാണ് യഥാർത്ഥ സമ്പത്തുള്ളത്. നീയാണ് യഥാർത്ഥത്തിൽ സമ്പന്നൻ. നീ പോയിട്ട് അനേകരെ സമ്പന്നനാക്കി വരണം. ആ സമ്പന്നനാക്കട്ടെ. ഞാൻ പറയുന്നത്, നമ്മൾ പ്രാകാരത്തിൽ വന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. വിശുദ്ധ സ്ഥലത്ത് വന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. ദൈവം നമ്മൾ വായിച്ചു കാണും നല്ലത്, അവിടുന്ന് ഒരു മർമ്മം വെളിപ്പെട്ട് കാണും നല്ലത്, സ്തുതിച്ചു കാണും നല്ലത്, പാട്ട് പാടി കാണും നല്ലത്. പക്ഷെ അവിടെ നിന്ന് അവിടെ ഒരു ചിന്തപ്പെട്ട തിരശീലയുണ്ട്. ആ തിരശീലയ്ക്ക് അകത്ത് തുടരെ പ്രവേശിച്ചവർക്ക്, ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യകാലത്ത് എനിക്ക് തീറിയൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ചിന്തപ്പെട്ട തിരശീലയ്ക്ക് അകത്തൂടെ എനിക്ക് പാപത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ രക്തത്താൽ മോചനം ലഭിച്ച ഒരാള് എന്ന നിലയിൽ പോയി ഞാൻ ദൈവത്തെ ശാന്തമായിട്ട് ദൈവത്തിന്റെ മഹത്വം കണ്ട് ആരാധിച്ചു. ഒന്നും ചെയ്യുന്നൊന്നുമില്ലായിരുന്നു, ഒന്നും ചെയ്യുന്നില്ലായിരുന്നു, വീട്ടിലിരിക്കുമായിരുന്നു. ഞാൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കുറെ കഴിയുമ്പോൾ തിയറിയും തിയോളജിയും തലേ കയറിയപ്പം പല്ലും പറഞ്ഞു. അത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ കെരൂബിനെ നിർത്തിയിട്ടുണ്ട്, പിന്നെ വാള് ജടത്തിൽ കൂടെ പോകണം, പിന്നെ ഇത് ക്രൂശിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ മാറി മാറി നിൽക്കുക. കാരണം നമ്മൾ ചിന്തിക്കുന്നതെന്ന് അറിയോ, ദൈവത്തെ ആരാധിക്കാണ്ട് എങ്ങനെ സാധിക്കുന്നത്? ക്രൂശിലൂടെ കടന്നു പോകണ്ടേ? പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല. തിയറി എന്റെ തലേ കയറി, പക്ഷെ ദൈവം എന്നെ വിടുവിച്ചു. വിടുവിപ്പാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തിന്റെ മനോഹര കാണുന്നതും നിത്യാത്മാവിനാൽ തന്നെ തന്നിഷ്കളങ്ങനെ അർപ്പിച്ച യേശുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസ്സാക്ഷി നിർജീവപ്പുറത്തിലെ പോക്കെ എത്രയധികമായി ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിന്റെ ജടീക ശുദ്ധി വരുത്താൻ സാധിച്ചെങ്കിൽ നിത്യാത്മാവിനാൽ യേശുവിന്റെ രക്തത്താൽ അവരെന്ന് ചെയ്തതുപോലെ അവർ കർത്താവിനെ സിംപിളി ദേവർ വർഷിപ്പിംഗ് ദ ലോർഡ് അവർ കർത്താവിനെ ആരാധിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാ, ഗോ ടു ഗോഡ് വിത്തൗട്ട് എനി ലിസ്റ്റ് പ്ലീസ്, ഗോ ടു ഗോഡ് വിത്തൗട്ട് എനി അജണ്ട, ഗോ ടു ഗോഡ് സിംപ്ലി ബിക്കോസ് ഗോഡ് ഇസ് അവർ ഫാദർ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എപ്പോഴും നമുക്കൊരു ടെൻഡൻസിയാണ്, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, നമ്മളൊക്കെ മനുഷ്യരാ, ശരിയാ. പക്ഷെ ഞാൻ ചോദിക്കും, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, സിംപ്ലി ബിക്കോസ് ഐ ലവ് യു, ഐ വോണ്ട് ടു സീ യു, ഐ വോണ്ട് ടു ഹിയർ യുവർ വോയിസ്. കർത്താവെ എന്താ നിന്റെ ഇഷ്ടം? ഇങ്ങനെ ദൈവവുമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്, ശിഷ്യനെ എന്നതുപോലെ എൻ്റെ കാതുകളെ അവൻ ഉണർത്തുക. ദൈവ സന്നിധിയിൽ വർഷങ്ങളായി ആത്മാവിൽ ദൈവത്തിന്റെ മണമാറ്റിയായിരിക്കും എന്ന് പറയുക. സ്റ്റോപ്പ് സ്പീക്കിംഗ്. ദൈവത്തോട് സംസാരിക്കുന്ന കുറച്ചെങ്കിലും മതിയാക്കാം നമുക്ക്. നമ്മൾ ഒത്തിരി ദൈവത്തെ പഠിപ്പിക്കുക. സ്റ്റാർട്ട് ലിസണിങ് ടു ഗോഡ്. അവന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ബുദ്ധിയൊക്കെ ഉപദേശിക്കുക, ദൈവത്തെ, ദൈവമേ അത് അങ്ങനെയാണ് നല്ലായിരുന്നു, ഇതിങ്ങനെ സോൾവ് ചെയ്താൽ നല്ലായിരുന്നു, ഒക്കെ ശരിയാ. പക്ഷേ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ നമ്മെ തന്നെ ഏൽപ്പിച്ചെടുത്തോണ്ട് പറ, കർത്താവേ എനിക്കൊന്നും അറിയത്തില്ല, നീ എന്നെ പഠിപ്പിക്കണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഒരു ശിഷ്യന്റെ ചെവി നിനക്ക് തരണമേ, ഒരു ശിഷ്യന്റെ നാവ് എനിക്ക് തരണമേ. അതിനു മുമ്പായി കേൾക്കാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ള ഒരു വ്യക്തിയാക്കി കർത്താവെ, നീ എന്നെ തീർക്കണമേ എന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുക. പ്രിയരെ, ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കുക. ഞാൻ ചോദിക്കുക, ഞാൻ ആ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ട് ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. വാട്ട് ഇസ് ഗോഡ്സ് വിൽ ഫോർ യുവർ ലൈഫ്? നിങ്ങൾ എന്നോട് ചോദിക്കുക. ഐ വിൽ ടെൽ യു. താഴ്മയോടെ ഞാൻ പറയാം, വാട്ട് ഇസ് ഗോഡ്സ് വിൽ ഫോർ മൈ ലൈഫ്? അവനോട് പറഞ്ഞിട്ടുണ്ട്. ഐ ആം പ്രേയിങ് ഫോർ ദാറ്റ്. കർത്താവെ, എന്നെ നീ സഹായിക്കണമേ. നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നീ എന്നെ പഠിപ്പിക്കണമേ. കൂടുതലായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം നീ എനിക്ക് മനസ്സിലാക്കി തരണമേ. ഞാൻ ഓരോരുത്തരെയും ചലഞ്ച് ചെയ്യാണ്. ആസ്ക് ഗോഡ് ലോർഡ്, വാട്ട് ഇസ് യുവർ വിൽ? നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുക. ഐ റിജോയ്സ് ടു ഡു തൈ വിൽ. പ്രിയ സഹോദരങ്ങളെ, ആക്ടിവിറ്റി അല്ല പ്രധാനം. ശ്രദ്ധിക്കുക, ആക്ടിവിറ്റി ഇസ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കണം. അങ്ങനെ ആരാധനയുടെ ആ ഉച്ചകോടിയിലെത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ കേൾക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക, പുറപ്പെടുക, പാളയത്തിന് പുറത്തു പോവുക, ദൈവത്തിന്റെ മഹത്വം ഓരോ ദിവസവും കാണുക. ഇല്ല എങ്കിൽ ഞാൻ പറയാം, കർത്താവ് പറഞ്ഞതുപോലെ ഈ ആയുസ്സിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണെങ്കിൽ നാം സകല മനുഷ്യരിലും നാം മനുഷ്യന്മാരത്രേ. ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കഷ്ടങ്ങൾ അറിയുന്നു, നമ്മുടെ സ്ട്രഗിൾസ് ദൈവം അറിയുന്നു, ശാരീരിക ബലഹീനത ദൈവം അറിയുന്നു, ദൈവം എല്ലാം അറിയുന്നുണ്ട്. ദൈവത്തിനെല്ലാം അറിയാം. പക്ഷേ നാം ദൈവത്തോട് ചോദിക്കണം. ദൈവം ആഗ്രഹിക്കുകയാണ്, ലോർഡ് വാട്ട് ഈസ് യുവർ വിൽ? പുത്രൻ ചോദിച്ചു, വാട്ട് ഈസ് യുവർ വിൽ ഫാദർ? അത് സമയാസമയങ്ങളിൽ എന്ത് ചെയ്തു? പിതാവായ ദൈവം വെളിപ്പെടുത്തി. അതിനകത്ത് അത്ഭുതം ഉണ്ടായിരുന്നു, സ്നാനം ഉണ്ടായിരുന്നു, ക്രൂശീകരണം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ആസ്ക് ഗോഡ്, ലോർഡ്, കർത്താവ് എന്താണ് നിന്റെ ഇഷ്ടം? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകണമേ. ഞാൻ പറയുന്ന ഈ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ സ്റ്റാർട്ട് എ ലൈഫ് ഓഫ് പ്രൈസ്. ഒരു സ്തുതിയുടെ ജീവിതം, ഒരു ആരാധനയുടെ ജീവിതം, ഒരു സന്തോഷത്തിന്റെ ജീവിതം മുമ്പോട്ട് നയിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ പാട്ടുകളുള്ള ബൈബിളിലെ പുസ്തകം സങ്കീർത്തനമാ. രണ്ടാമത് ഏറ്റവും കൂടുതൽ പാട്ടുള്ളത് എവിടെയെന്ന് അറിയാമോ? വെളിപ്പാട് പുസ്തകത്തിൽ എത്ര. ഹല്ലേലൂയ. നിങ്ങൾ വീണ്ടും ജനിച്ച നാളുകളിൽ ഒരാൾ പറഞ്ഞു, യു സ്റ്റാർട്ടഡ് ദ റിഹേഴ്സൽ. നിങ്ങളിത് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് വലുതായിട്ട് പാടാൻ അറിയത്തില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, സ്വർഗത്തിൽ നിങ്ങളുടെ വോയിസ് പെർഫെക്റ്റ് ആയിരിക്കും. ഹല്ലേലൂയ. ഏറ്റവും മനോഹരമായ ആ ദൂതന്മാരെ കാട്ടിലും സ്വർഗീയ ഗീതങ്ങളെ പാടുവാൻ ഇവിടെ വെച്ച് തന്നെ പാടി ദൈവത്തിൽ ആനന്ദിച്ച് കർത്താവിൽ സന്തോഷിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി മുമ്പോട്ട് പോവുക. അപ്പോൾ കർത്താവ് വിളിക്കും, ഉദ്യാന നിവാസിനിയെ, വൺ ഹു ഡ്വെൽസ് ഇൻ ദ ഗാർഡൻസ്, ലെറ്റ് മീ ഹിയർ യുവർ വോയിസ്. നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. ആൻഡ് വിൽ ബി എൻജോയ് ലൈക്ക് എനിത്തിങ്. ഈ ലോകത്തിലൊന്നിനും തരാൻ സാധിക്കത്തില്ല. പ്രിയ സൗരങ്ങളെ, നിങ്ങൾ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു നല്ല ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ നിങ്ങളുടെ ഭാര്യ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടാവും. അതുപോലെ താഴ്മയോടെ ഞാൻ പറയുകയാണ്, കർത്താവിനെ എൻജോയ് ചെയ്തവരുണ്ടെങ്കിൽ അഗൈൻ ലോർഡ് ആസ് കർത്താവ് നമ്മെ വിളിക്കുകയാണ്, കം മൈ ബിലവഡ്, കം. അടുത്തു വരിക. പ്രാകാരത്തിൽ നിന്നിട്ട് ഓടരുത്, വിശുദ്ധ സ്ഥലത്ത് നിന്നിട്ട് ഓടരുത്. പ്രിയമുള്ളവരെ, അതിവിശുദ്ധ സ്ഥലത്ത് സിംപ്ലി എൻജോയിങ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ കൂട്ടായ്മ, ദൈവത്തിന്റെ ആ ഒരു പ്രസൻസ് അവിടെ വെറുതെ ഇരിക്കുക, അതാണ് എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം. ഞാൻ ജാലലി ചർച്ചിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നീ ക്രിസ്തുവിന്റെ സ്നേഹം യഥാർത്ഥത്തിൽ അനുഭവിച്ചവനാണെങ്കിൽ മറ്റൊന്നിനെ നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. നീ ക്രിസ്തുവിന്റെ സ്നേഹം ഒരിക്കൽ അനുഭവിച്ചവനാണെങ്കിൽ മറ്റൊന്നിനും നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. ഭൗതിക വസ്തുക്കളും മറ്റു കാര്യങ്ങളും ഈ കൂട്ടായ്മയില്ലെങ്കിൽ നിനക്കൊരു ഭാരമായിട്ട് തോന്നും. എന്നാൽ കർത്താവിന്റെ കൂട്ടായ്മയിലാണെങ്കിൽ എല്ലാം ധാരാളമായിട്ട് അനുഭവിപ്പാൻ തരും. ദൈവത്തിൽ ആശ്വസിപ്പാനും ദൈവത്തിൽ സന്തോഷിപ്പാനും നമുക്ക് കഴിയും. പ്രിയ സൗരങ്ങളെ, കുഞ്ഞുങ്ങൾ എഴുതി വെച്ചു, ഗോഡ് ഹാസ് എ പർപ്പസ് ഫോർ മീ. ഹാ, എത്ര മനോഹരം ആ ചെറിയ കൈകൾ കൊണ്ട് എഴുതിയ ആ വാക്കുകൾ. അത് എന്റെ ഹൃദയത്തിൽ കുറിച്ചു വെച്ചു, ഗോഡ് ഹാസ് എ പർപ്പസ് ഫോർ മീ. ചോദിക്കട്ടെ, ദൈവത്തോട് ചോദിക്കുക, ലോർഡ്, കർത്താവ് എന്റെ ജീവിതം ഞാൻ സമ്പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ടോ? ഒരുപക്ഷെ ഏതെങ്കിലും ഒരു യാത്രയിൽ ജീവിതത്തിന്റെ ദാരിയിൽ കർത്താവുമായിട്ടുള്ള നടപ്പിൽ ഞാൻ പുറകോട്ട് പോയിട്ടുണ്ടോ? ഹാനോക്കിന്റെ നടപ്പ് ആരംഭിച്ചത് ഒരു റെവലേഷനിലായിരുന്നു, ഒരു അനുഗ്രഹത്തിലല്ല, ഒരു റെവലേഷനിലായിരുന്നു. എവിടെയെങ്കിലും വെച്ചത് നഷ്ടമായെങ്കിൽ സ്റ്റാർട്ട് ഫ്രം അഗെയിൻ. ആ ഹോശേയ 2:14 ജ്ഞാനവല വിശദീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി സംസാരിക്കുന്നുള്ള വാക്യം മെസ്സേജ് ബൈബിൾ വായിക്കുന്നത് കർത്താവ് വിളിക്കുന്ന കം ലെറ്റ് സ്റ്റാർട്ട് അഗെയിൻ, ലെറ്റ് സ്റ്റാർട്ട് ഓവർ അഗെയിൻ, നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം എന്നാണ് വിളിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു കൂട്ടായ്മയിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു സഭയുടെ ബലമെന്ന് പറയുന്നത് എത്ര പേര് വരുന്നു എന്നുള്ളതോ, അവിടെ വരുന്ന സ്തോത്രകാഴ്ചയുടെ വലിപ്പമോ, അവിടെ ചെയ്യുന്ന പ്രവൃത്തിയുടെ വലിപ്പമോ അല്ല, എത്ര പേർക്ക് കർത്താവുമായിട്ടുള്ള ഒരു റിയൽ ഇന്റിമസി, റിയൽ കൂട്ടായ്മയുണ്ട്. അതത്രേ ആ സഭയുടെ ബലം. പ്രിയമുള്ള, എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തിരക്കുണ്ടോ, മറ്റ് പല റീസൺസ് ഉണ്ടോ നമുക്ക് നഷ്ടമായെങ്കിൽ കർത്താവിലേക്ക് നമുക്ക് മടങ്ങി വരാം. പ്രിയ സൗരങ്ങളെ, ആ ഡ്രൈവർ ഇപ്പോഴും എന്നെ, അയാളുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പുള്ളിക്ക് ഓടിക്കാൻ അറിയാം, റൂട്ട് അറിയത്തില്ല. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. നിത്യത ഡെസ്റ്റിനേഷൻ വി നോ ദ ഡെസ്റ്റിനേഷൻ, ബട്ട് വാട്ട് അബൌട്ട് ദ റൂട്ട്? മോശക്കറിയാമായിരുന്നു, ചെങ്കടലാണെങ്കിൽ വടി ഉയർത്തുക, അമാലിക്കനെങ്കിൽ കൈ ഉയർത്തുക. അതെ, ജോഷിയക്കറിയായിരുന്നു, അതെ, യോർദാനെങ്കിൽ പെട്ടകമെടുത്തുകൊണ്ട് പോവുക, എരിഹോയെങ്കിൽ സ്തുതിക്കുക. ദൈവത്തിന്റെ വഴികൾ അഗോചരമാ. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നിന്നെ മുന്നേ നടത്തിയല്ല ഇനി നടത്താൻ പോകുന്നത്. ടോട്ടലി ഡിഫറെന്റ്. അതെ, വളരെ വ്യത്യസ്തമായൊരു വഴിയാണ്. ദൈവം അടിച്ചേർന്നിരുന്നെങ്കിൽ മാത്രമേ ആ വഴി അറിയത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പരിപാലിക്കണമേ. കർത്താവേ, നിന്റെ പ്രകാശവും സത്യവും എനിക്ക് അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മറ്റെല്ലാം ഉണ്ടായിട്ടും കർത്താവിനെ കുറിച്ചുള്ള ഹിതം, കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിയാതെ പോകുവാൻ ഞങ്ങളെ ആരും കൈവിടില്ലേ കർത്താവെ. വരും ദിവസങ്ങളിലെ ആ നഷ്ടമായ ആരാധന, ആ കൂട്ടായ്മ, ആ ഫെലോഷിപ്പ്, നാം അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. കർത്താവെ, റിയൽ ഹെഡായ കർത്താവുമായിട്ട് നിരന്തരമായൊരു കൂട്ടായ്മയിൽ, മറ്റു സഹോദരങ്ങളുമായിട്ട് ഒരു ആത്മീയ കൂട്ടായ്മയിലായിരിക്കാൻ അവിടുത്തെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ